الحمد لله، أصلي وأسلم على خاتم رسول الله وعلى آله وصحبه ومن والاه، أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات، أعد الله لهم مغفرة وأجرا عظيما.
ബഹുമാനികളെ, വിശുദ്ധ മദീനവാസികളെ, വിദ്യാർത്ഥികളെ, പണ്ഡിതന്മാരെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധ ഭൂമിയിലൂടെ ഇറക്കിയതായ വിധിവിലക്കുകളെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തേണ്ടതുപോലെ പകർത്താനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ അനിശ്ചേദ്യ നേതാവായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഗ്രഹിക്കേണ്ടതുപോലെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അതും ജീവിതത്തിന്റെ എല്ലാ തുറകളിലും റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ച രൂപത്തിൽ നടപ്പാക്കാനുള്ളതായ കൽപ്പും കഴിവും സാമ്പത്തിക ശാരീരിക ശേഷിയും ഈമാനിക ആവേശവും നമുക്കും മുസ്ലിം ലോക പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെയുള്ള വിശുദ്ധ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് സദസ്സോട് വിടവാങ്ങുമ്പോൾ അന്നുമ്മ പ്രസവിച്ച മക്കളെപ്പോലെ യാതൊരു പാപവുമില്ലാതെ പാപമോചിതരായി വിടവാങ്ങാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകട്ടെ. ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നന്മകൾ ചെയ്യുന്നതിന് പകരം, ഒഴിവ് ദിവസങ്ങളാകുന്ന ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ സോനിവാസങ്ങളും അനാചാരങ്ങളും ആഭാസങ്ങളും ഫിലിംസുകളും മറ്റുമെല്ലാം ചെയ്തുകൊണ്ട് കണ്ടുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും കോപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്ന വിഭാഗത്തെ അള്ളാഹു ഹിദായത്തിലാക്കട്ടെ. ആത്മാക്കളെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്നത് മാസങ്ങളായിട്ട് അൽ ജിഹാദു ഫീ സബീലില്ലാ എന്ന വിഷയമാണ്. വളരെ വിശദമായി പഠിക്കേണ്ടതായതുകൊണ്ട് തന്നെ നാം 3 മാസത്തിൽ പരമായി ആ വിഷയം ഇവിടെ ചർച്ച ചെയ്ത് വരുന്നത് രാത്രിയുള്ള ഈ സമയത്ത് നടത്താറുള്ള ക്ലാസുകളിലൂടെ. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നാം ഇതുവരെ വേണ്ടതുപോലെ ചർച്ച ചെയ്തിട്ട് എത്തിയിട്ടില്ലതാനും, അതേസമയത്ത് മുസ്ലിം ലോക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ജീവിത മേഖലകളിൽ നിന്നും അവരുടെ പ്രബോധന രംഗങ്ങളിൽ നിന്നും അവരുടെ പ്രസംഗ പട്ടികയിൽ നിന്നും എല്ലാം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നീക്കം ചെയ്യപ്പെട്ട, ഉന്മൂലനം ചെയ്യപ്പെട്ട വിഷയമാണ് അൽ ജിഹാദു ഫീ സബീലില്ലാ എന്നത് ഈ നൂറ്റാണ്ടിൽ എന്നതും നാം പല തവണയായി പറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഭൂമി നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന പാഠങ്ങളിൽ തൗഹീദ് കഴിഞ്ഞാൽ, വിശ്വാസ ക്ലിയറിംഗ് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മദീനയിൽ പ്രത്യേകിച്ച് ചെയ്ത് കാണിച്ചു തന്ന ഒരു യത്നം എന്താണെന്ന് പരിശോധിച്ചാൽ അതാണ് ഏകദേശം 70 യുദ്ധങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകി എന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീണ്ട 23 നുബുവത്തിന് ശേഷമുള്ള ജീവിതത്തിനുള്ളിൽ 13 മക്കയിൽ കഴിച്ചുകൂട്ടിയ ശേഷം മദീനയിൽ കഴിച്ചുകൂട്ടിയതായ 10 ജീവിതത്തിന്റെ എല്ലാ തുറങ്ങൾ, എല്ലാ ദിവസങ്ങൾ, എല്ലാ ചലനങ്ങൾ, എല്ലാ യാത്രകൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നാം ചർച്ച ചെയ്തു വരുന്ന വിഷയമാകുന്ന അൽ ജിഹാദ് ഫീ സബീലില്ലാഹ് എന്നത് തുറച്ചു കാണുന്നതായിരിക്കും. ആ തുറച്ചു കാണുന്ന അത്രയും വിശാലമായ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു തരുകയും മുസ്ലിം ലോകമേ നിങ്ങൾക്ക്, എന്റെ ഉമ്മത്തികളെ നിങ്ങൾക്ക് ഇസ്സത്ത് വേണമെങ്കിൽ, അഭിമാനം വേണമെങ്കിൽ, അന്തസ് വേണമെങ്കിൽ ഈ വിശുദ്ധ പ്രസ്ഥാനമാകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ചിഹ്നത്തെ പൊക്കിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ രംഗത്തിറങ്ങേണ്ടതാണ്. അങ്ങനെ രംഗത്തിറങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് എതിരിൽ ധാരാളം ശത്രുക്കളെയും ധാരാളം അതിനെതിരിൽ മുൾച്ചെടികളെയും നിങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും. ആ അവസരത്തിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് യത്നങ്ങൾ ഞാൻ കാണിച്ചു തന്ന രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരും, സമർപ്പിക്കേണ്ടി വരും, മുന്നിറത്തേണ്ടി വരും. അങ്ങനെ നിങ്ങൾ മുന്നിറത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അന്തസ്സും അഭിമാനവും വീണ്ടെടുക്കുവാൻ ലോകത്ത് എവിടെയും എപ്പോഴും സാധിക്കുകയുള്ളൂ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അവരുടെ അനുചരന്മാരായ സഹാബാക്കളുടെ, അതിനുശേഷം താബിഈങ്ങൾ താബിഈ താബിഈങ്ങളുടെ ജീവിതം കുറിച്ചതായിരുന്നു. അതെല്ലാം നാം മുസ്ലിം ലോകം പൊതുവിലും ഇവിടെ മുസ്ലിം ഹിസ്റ്ററി എഴുതിയവർ പ്രത്യേകിച്ചും നമ്മുടെ മുമ്പിൽ തുറച്ചു കാണിച്ചു തന്നതും നമ്മുടെ മുമ്പിൽ കുറിച്ചു കാണിച്ചു തന്നിട്ടുള്ളതും ഈ വിശുദ്ധ ഭൂമിയെ കേന്ദ്രമാക്കിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഭൂമിയിൽ താമസിക്കുന്ന കാലയളവിൽ നാം പഠിക്കുന്നതായ പഠനാർഹമായ ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഭാഗമായിരിക്കേണ്ടതാണ് വിശ്വാസ ക്ലിയറിംഗ് കഴിഞ്ഞാൽ ജിഹാദിനെ കുറിച്ച് പഠിക്കുക എന്നത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിശദമായിട്ട് നാം ചർച്ച ചെയ്യാൻ കാരണം ഈ വിഷയം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇവിടെ സമാപിച്ചപ്പോൾ ചർച്ച ചെയ്തു വരുന്നത് സ്ത്രീകൾ യുദ്ധം ചെയ്യേണ്ടതുണ്ടോ എന്ന വിഷയമായിരുന്നു. അതേക്കുറിച്ച് നാം ചർച്ച ചെയ്തപ്പോൾ അതിന്റെ ഹുക്കുമ എന്നോണം, വിധി എന്നോണം നാം പറയുകയുണ്ടായി. ഫർദ് ഐനായിട്ട് മുസ്ലിംകൾക്ക് പൊതുവിൽ യുദ്ധം നിർബന്ധമായി വരികയാണെങ്കിൽ അവിടെ മുസ്ലിം സ്ത്രീകൾ രംഗത്തിറങ്ങേണ്ടി വരും നിർബന്ധമായിട്ടും. അല്ലാത്ത പക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം ഫർദ് ഐനായിട്ട് യുദ്ധം ചെയ്യേണ്ട മേഖലയല്ലാത്ത, നിർബന്ധിതാവസ്ഥയല്ലാത്ത മേഖലകളിൽ അവർക്ക് നിർബന്ധമില്ല, പക്ഷേ അവർക്ക് യുദ്ധം ചെയ്യൽ ജായിസാണ്. എന്താണ് വ്യത്യാസം നിർബന്ധമില്ല എന്ന് വെക്കുമ്പോൾ, നാം ഒരു മുസ്ലിം ഭരണകൂടത്തിന്റെ ഉടമകളാണെങ്കിൽ നാം പട്ടാളത്തെ ഇവിടെ തയ്യാർ ചെയ്യുന്ന വേളയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഡ്രസ് ധരിപ്പിച്ചിട്ട് അവർക്ക് ആയുധം കൊടുത്തിട്ട് അവരെ പട്ടാളക്കാരാക്കി മാറ്റുക എന്നത് മുസ്ലിം ഭരണകൂടം ചെയ്യാൻ പാടുള്ളതല്ല. അവർ മറ്റ് ഏത് മേഖലകളിലും പുരുഷന്മാർ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങൾ സ്ത്രീകളെ കൊണ്ട് നിർബന്ധിപ്പിക്കുവാനോ ചെയ്യിപ്പിക്കുവാനോ അതിന് മേഖലകൾ ഉണ്ടാക്കുവാനോ പുരുഷന്മാർ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ അവരെ രംഗത്തിറക്കുവാനോ പാടില്ല എന്ന നിയമം മുസ്ലിം ഭരണകൂടവും മുസ്ലിം നേതൃത്വവും മുസ്ലിം പണ്ഡിതന്മാരും നടപ്പാക്കേണ്ടതുപോലെ തന്നെ യുദ്ധമേഖലകളിലും സ്ത്രീകളെ രംഗത്തിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതാവസ്ഥ അല്ലാത്തതായ മേഖലകളിൽ അവര് ശ്രദ്ധിക്കേണ്ടതാണ്, അതിന് പാടുപെടേണ്ടതാണ്. ഇസ്ലാമിൽ മുസ്ലിംകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നാം ഇപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളിലും അമുസ്ലിം രാഷ്ട്രങ്ങളിലുമെല്ലാം, അല്ലെങ്കിൽ മുസ്ലിംകൾ ജീവിക്കുന്ന നാടുകളിലും അമുസ്ലിംകൾ ജീവിക്കുന്ന നാടുകളിലുമെല്ലാം കാണാറുള്ളത് പോലെ സ്ത്രീകൾ രംഗത്തിറങ്ങിയും കൊണ്ട് അവസാനം അവകാശം നേടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് രംഗത്തിറങ്ങിയ സ്ത്രീകൾക്ക് മുമ്പിൽ ഇപ്പോൾ പുരുഷന്മാരാണ് അവകാശം പറഞ്ഞു വരുന്നത്. എന്താണ് സ്ത്രീകളെപ്പോലത്തെ അവകാശം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുരുഷന്മാരവകാശം സമാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങുന്ന കാലഘട്ടത്തിലേക്ക്. ഖേദകരമെന്ന് പറയട്ടെ, സിമാമ് അഴിച്ചുവിട്ടപ്പോൾ, ഒഴിവാക്കി കൊടുത്തപ്പോൾ, സിമാം എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ്, കടിഞ്ഞാണ് പിടിക്കേണ്ടടുത്ത് പിടിക്കാതിരുന്നപ്പോൾ പിന്നെ മുസ്ലിംകൾക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചില്ല. സ്ത്രീകളെ നിർത്തേണ്ടടുത്ത് നിർത്താതിരുന്നപ്പോൾ അവർക്ക് പിന്നെ ഏത് അവകാശമാണ് കൊടുക്കേണ്ടത്, ഏത് അവകാശം കൊടുത്തുകൂടാ എന്നതിന് ലിമിറ്റില്ലാതെ വന്നു. ലിമിറ്റില്ലാതെ വന്നപ്പോൾ പിന്നെ എല്ലായിടങ്ങളിലും അവർ തന്നെ കയറിക്കൂടി. പല രാഷ്ട്രങ്ങളിലും നമുക്ക്, സൗദി അറേബ്യ അല്ലാത്ത മിക്ക അറബ് രാഷ്ട്രങ്ങളിലും നമുക്ക് കാണാം, പ്രത്യേകിച്ച് പുരോഗതി പ്രാപിച്ച രാഷ്ട്രമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചതായ രാഷ്ട്രങ്ങളിൽ വരേക്കും കാണാം. ഏത് കടകളിൽ ചെന്നാൽ, ഏത് ലോഡ്ജുകളിൽ ചെന്നാൽ, ഏത് ഓഫീസുകളിൽ ചെന്നാൽ സ്ത്രീകളെ മാത്രമേ അവിടെ ജോലി ചെയ്യുന്നവരായിട്ട് കാണുകയുള്ളൂ. പുരുഷന്മാരുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് ചായ കൊണ്ടുകൊടുക്കുന്നതായ പ്യൂണായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നതായിട്ട് കാണുക. ഇതൊക്കെ നാം കണ്ണുകൊണ്ട് ദശക്കണക്കിൽ രാഷ്ട്രങ്ങളെ കണ്ടാളാണ് ഈ പറയുന്നത്. അറബ് രാഷ്ട്രങ്ങളിലും അനറബ് രാഷ്ട്രങ്ങളിലും മുസ്ലിം രാഷ്ട്രങ്ങൾ ഉള്ളതായ, മുസ്ലിംകളുടെ നാടാണെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലും അള്ളാഹു മുസ്ലിംകളെ ഇസ്ലാമിലേക്ക് മടക്കട്ടെ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയ വിഷയമാണ്. ഇവിടെ സമാവകാശം പറയുന്ന വേളയിൽ മുസ്ലിം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളെ വഞ്ചിക്കുകയാണ് പുരുഷന്മാരെന്ന് പറയുന്നതായ കണ്ടാമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്ന വിഭാഗം സമാവകാശം പറഞ്ഞിട്ട് നിങ്ങളെ രംഗത്തിറക്കാൻ വേണ്ടിയിട്ട് അവരഥാർത്ഥത്തിൽ വഞ്ചനയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങളിൽ അർപ്പിക്കപ്പെട്ടതായ ചുമതലകളുണ്ട്. അവർ അഥവാ പുരുഷന്മാര് എത്ര തന്നെ പാടുപെട്ടാലും നിങ്ങൾ ചെയ്യുന്ന ജോലി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്കറിയാം. എന്നിരിക്കവേ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളിൽ മാത്രം അർപ്പിക്കപ്പെട്ടത്, നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്തതുമായ ജോലി അവർ ചെയ്യാനായിട്ട് എടുക്കുന്നില്ലല്ലോ. അവരെ കൊണ്ട് പ്രസവിക്കാൻ പറ്റുകയില്ല, അവരെ കൊണ്ട് മുലയൂട്ടാൻ പറ്റുന്നതല്ല, അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ധാരാളം ജോലികൾ ചെയ്യാൻ പറ്റുന്നതല്ല. എന്നിട്ട് അവരാരും തന്നെ ഞങ്ങളത് ചെയ്തേക്കാം വീട്ടിയേക്കാമെന്ന് പറയുന്നുമില്ല, അവർക്ക് പറഞ്ഞാൽ തന്നെ അത് സാധിക്കുന്നതുമല്ല. എന്നിട്ട് പോലും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട ജോലിയും നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ഞങ്ങളുടെ ജോലിയും ചെയ്യുക എന്നാണല്ലോ സമവകാശം പറയുന്ന വേളയിൽ അവർ യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. എന്നിരിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അഥവാ മുസ്ലിം സ്ത്രീകൾ യഥാർത്ഥത്തിൽ നിങ്ങളെ അവരാക്രമിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അവകാശവും നിങ്ങൾ ചെയ്യൂ, ഞങ്ങൾ ചെയ്യേണ്ടതും നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭാരിച്ച ചുമതലകളെ പുരുഷന്മാരെ അർപ്പിക്കുകയും ഏൽപ്പിക്കുകയുമാണ്. നിങ്ങളെ റോട്ടിലേക്ക് ഇറക്കുമ്പോൾ, നിങ്ങളെ ജോലിയിലേക്ക് ഇറക്കുമ്പോൾ, അഥവാ പുരുഷന്മാർ മാത്രം ചെയ്യേണ്ട ജോലിയിലേക്കും രംഗത്തിറക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് അതിനല്ല. പക്ഷേ നാം കഴിഞ്ഞ ക്ലാസ്സിൽ സമാപനത്തിൽ പറയുകയുണ്ടായി, ളറൂറത്തിന് പ്രത്യേക ളറൂറത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധിതാവസ്ഥ എന്ന് പറയുന്നതിന് പ്രത്യേക വിധികളാണുള്ളത്. നിർബന്ധിതാവസ്ഥ എന്ന് പറയുന്ന ളറൂറത്ത് സമയത്തുള്ളതായ വിധികൾ പൊതുവിൽ പിറ്റാക്കാൻ പാടുള്ളതും അല്ല. അതേസമയത്ത് ജായിസാണ് എന്ന നിഗമനമനുസരിച്ച്, ജായിസാണ് എന്ന അഭിപ്രായമനുസരിച്ചിട്ട് മുസ്ലിം സ്ത്രീകൾ എന്നിട്ട് പലരും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിലെന്ന് നാം ഇവിടെ പറയുകയുണ്ടായി. അതിന് ഉദാഹരണമായിട്ട് നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ മഹദിയായ നമ്മുടെ നേതാത്തിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉഹദ് രണാങ്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പങ്കെടുത്തിരുന്നു. എന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയും ആയിഷ റളിയല്ലാഹു തആല അൻഹയും അവിടെ യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ നിന്നിട്ട് പരിക്കേൽക്കുന്നവർക്ക് അവിടെ ശുശ്രൂഷണത്തിന് വേണ്ടിയും അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയും അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയും അവര് അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നും അവരുടെ ആ ടെന്റുകളിൽ അവരിറങ്ങിയിരുന്നു എന്നും സഹീൽ ബുഖാരിയിൽ കാണാം. അതുപോലെ തന്നെ മഹദികളായ സ്ത്രീകളുടെ ഹിസ്റ്ററികൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഉമ്മു ആതിയ റളിയല്ലാഹു തആല അൻഹ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഏഴോളം യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്ന് സഹീഹായ ഹദീസിൽ കാണുന്നു. അവരും പറയാറുണ്ടായിരുന്നത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി പങ്കെടുത്തതായ യുദ്ധങ്ങളിലെല്ലാം രോഗികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിക്കേറ്റവരുണ്ടെങ്കിൽ അവർക്ക് ശുശ്രൂഷണത്തിന് വേണ്ടിയും അവർക്ക് മരുന്നെത്തിച്ചു കൊടുക്കും കൊടുക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പട്ടാളത്തിൽ നിന്നിട്ട് വെള്ളം ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ നിലം പതിച്ചവരോ നിലം പതിച്ചവരുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാറുമായിരുന്നു ഞാൻ ചെയ്യാറുള്ളത് എന്ന് മഹദിയായ ഉമ്മു അതിയ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായിട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. റുബയ്യ ബിൻതു മുഅവ്വിദ് റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി യുദ്ധത്തിന് പങ്കെടുക്കാറുണ്ടായിരുന്നു. യുദ്ധത്തിന് പങ്കെടുക്കാറുള്ളതായ സഹാബിയാത്തുകളായ സ്ത്രീകളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഉഹദറണാംഗളത്തിൽ പോയതായ സഹാബിയാത്തുകൾ അവരിൽ നിന്നിട്ട് അഥവാ പുരുഷന്മാരിൽ നിന്നിട്ട് പരിക്കേൽക്കുന്നവരെ അവർക്ക് വീണ്ടും യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് കണ്ടാൽ ചിലവരെയെല്ലാം ആ സ്ത്രീകൾ അവരുടെ കഴുതയുടെയോ അല്ലെങ്കിൽ അവരുടെ വാഹനത്തിന്റെ മീതിയോ കയറ്റിയിട്ട് അവർ മദീനയിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണുന്നു, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ നിന്നിട്ട് ചിലവരുടെ ചില സഹാബാക്കൾ നിന്നിട്ട് ഷഹീദായവരുടെ ഖബർ ഇവിടെയുള്ള ബഖീഇലുമുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. അത് എത്രമാത്രം ശരിയുണ്ട് എന്നത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഏതായാലും ഇരിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇറങ്ങിയതായ സ്ത്രീകളുടെ ഡ്യൂട്ടി പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ രംഗത്തിറങ്ങിയും കൊണ്ട് പോരാടിയതായ മഹതികൾ കൈകൊണ്ടെണ്ണാം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരിൽ നിന്നിട്ട് വളരെ തുച്ഛം പേരിൽ നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നതായ മഹതികൾ വളരെ വയസ്സും പ്രായവുമുള്ളവരുമായിരുന്നു. അതോടുകൂടി അതൊരു പ്രത്യേകത അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയതായിട്ട് അവരുടെ ഹിസ്റ്ററിയിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവരിൽപ്പെട്ടവരാണ് നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതായ നുസൈബ ബിൻത് കഅബ് അൽ മദനിയ്യ റളിയല്ലാഹു തആല അൻഹ. നുസൈബയെ പലപ്പോഴും നാം പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും അവരെക്കുറിച്ച് നാം വിശദമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. നുസൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി പോർക്കളത്തിലിറങ്ങിയും കൊണ്ട് യുദ്ധം ചെയ്ത മഹദിയാണ്. നുസൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തങ്ങളോട് കൂടി ബൈഅത്തുൽ അഖബ എന്ന് പറയുന്ന, നാം ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിലും അതിന്റെ മുമ്പിലുള്ള ക്ലാസ്സിലും വളരെ വിശദമായി സൂചിപ്പിച്ച 75 സഹാബാക്കൾ നിന്നിട്ട് 73 പുരുഷന്മാരും 2 സ്ത്രീകളും നബിയോട് കൂടി നബിയുടെ മുമ്പിൽ വെച്ചിട്ട് ബൈഅത്ത് ചെയ്ത സ്ത്രീകളിൽ ഒരു മഹദിയാണ് നുസൈബ റളിയല്ലാഹു തആല അൻഹ. അതുപോലെ തന്നെ യമാമ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്, അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്, ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തവരാണ്. അവരുടെ വീട്ടിലുള്ളവരെ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവരുടെ ഭർത്താവ് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അഖബയിൽ വെച്ചിട്ട് ബൈഅത്ത് ചെയ്ത അഥവാ മിനയിൽ വെച്ചിട്ട് ബൈഅത്ത് ചെയ്തതായ മഹാനാണ്. അവരോട് കൂടി അവരുടെ മകനാകുന്ന ഇതേ നുസൈബയുടെ മകനുമായ, എന്തിനാണ് അങ്ങനെ പറയുന്നത്, അവർ വേറെ കല്യാണം കഴിച്ചിട്ടുള്ള മകനല്ല, നുസൈബ റളിയല്ലാഹു തആല അൻഹയുടെ മക്കളായ അബ്ദുള്ള ബിൻ സെയ്ദ് ഹബീബ് ഇബിൻ സെയ്ദ് എന്നീ രണ്ട് കുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി ബൈഅത്ത് ചെയ്ത മഹാത്മാക്കളിൽപ്പെട്ടവരാണ്. വീട്ടുകാരുടെ മെമ്പർമാരുടെ നിലപാട് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, കേട്ടില്ലേ? ഒരു വീട്ടിലുള്ളവരെല്ലാവരും നല്ലവരായി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നിട്ട് വരുന്ന ആ വളരുന്ന ആൾക്കാരുടെ സ്ഥിതി നല്ലവർ തന്നെ ആയിരിക്കണം എന്നതാണ്. ഉപ്പ നല്ലത് ഉമ്മ നല്ലവര് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ മക്കളായിരിക്കണം ആരായിരിക്കണം, നല്ലവർ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വാപ്പ മദീനയിൽ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിൽ താമസിച്ച വ്യക്തിയായിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നിട്ട് വേറെ എവിടെ നിന്നും പോയതായ വ്യക്തിയെപ്പോലെയാവാൻ പാടുള്ളതല്ല വാപ്പ. പിന്നെയോ മദീനയിൽ നിന്നിട്ട് വന്നവൻ തന്നെയാവണം, അവന്റെ ജീവിതം അത് കുറിക്കണം, അവൻ 5 നമസ്കാരം കൃത്യമായിട്ട് നമസ്കരിക്കുന്നതായ മുഹമ്മദ് ആവണം, അബ്ദുള്ളയാവണം. മദീനയിൽ വന്നിട്ട് അബ്ദുള്ളയായിട്ടാണ് വന്നതെങ്കിൽ ഒറിജിനൽ അബ്ദുള്ളയായിട്ട് മദീനയിൽ നിന്നിട്ട് മടങ്ങിപ്പോകണം. അബ്ദുള്ളയായിട്ട് വരുന്ന വേളയിൽ നമസ്കാരക്കാരനല്ലാതെ ശേഖരനായിട്ടാണ് അവൻ വന്നതെങ്കിൽ പോകുന്ന വേളയിലും ശേഖരനായിട്ട് മദീനയിൽ നിന്നിട്ട് പോകരുത്, അബ്ദുള്ളയായിട്ട് പോകണം. നമസ്കരിക്കുന്നവൻ മുസ്ലിമാണ്, നമസ്കരിക്കാത്തവൻ കാഫിറാണ് എന്നത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് മദീനയിലും കാഫിറീങ്ങളുണ്ട്, മദീനയിലും മുനാഫിക്കുകൾ ഉണ്ടാവാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ അമുസ്ലിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്നത് മദീനയുടെ എല്ലാ ബൗണ്ടറിയിലും അതിർത്തിയിലും എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ എഴുതിയത് എന്താണെന്ന് മനസ്സിലാക്കാതെ മന്ദം പിടിച്ച കുണ്ടങ്ങളായിട്ട് ജീവിക്കുന്ന ധാരാളം ഇസ്ലാമിന്റെ ABCD അറിയാത്തവരെ നാം ഇവിടെ കാണാം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കരുത്, മദീനയിൽ താമസിക്കുന്നതാ ഏതെങ്കിലും ഒരു വിഡ്ഢി നമസ്കരിച്ചില്ലെങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. മദീനയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു വിഡ്ഢി കള്ളു കുടിക്കുന്നുണ്ടെങ്കിലോ വ്യഭിചരിക്കുന്നുണ്ടെങ്കിലോ ഫിലിം നോക്കുന്നുണ്ടെങ്കിലോ വിനോദാപാദത്തിലൂടെ മൃഗതുല്യ ജീവിതം കഴിക്കുന്നുണ്ടെങ്കിലോ അതിന്റെ അർത്ഥമെന്തല്ല, മദീനയിൽ ചെയ്യുന്നതെല്ലാം ഇസ്ലാമിൽ അനുവദനീയമാണെന്നല്ല. പിന്നെയോ ഇസ്ലാമിൽ അനുവദനീയമായത് മദീനയിൽ മറഞ്ഞുകിടക്കുന്ന നേതാവ് പഠിപ്പിച്ചത് മാത്രമാണ്. ആ നേതാവ് പഠിപ്പിച്ചതാണോ നേതാവിന്റെ പ്രവൃത്തിയിൽ കുറിച്ചതാണോ എന്നാൽ അത് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ പാടുള്ളതല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ കാര്യം അതേ ഗൗരവത്തിൽ കൂടി മനസ്സിലാക്കാതെ പലവരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തീട്ടവണ്ടുകളെപ്പോലെ അഴുക്കുകൾ മാത്രം കണ്ടുകൊണ്ട് മദീനയിൽ കണ്ടില്ലേ ജനങ്ങൾ നമസ്കരിക്കാത്തവര്, മദീനയിൽ കണ്ടില്ലേ തട്ടിപ്പ് ചെയ്യുന്നവര്, മദീനയിൽ കണ്ടില്ലേ വെട്ടിപ്പ് ചെയ്യുന്നവര്, മദീനയിൽ കണ്ടില്ലേ കുടിയന്മാര് പിടിയന്മാര്, മദീനയിൽ കണ്ടില്ലേ ഫിലിം നോക്കുന്നവര് എന്നൊക്കെ പലരും അങ്ങനെയുള്ളത് മാത്രം അന്വേഷിച്ച് നടക്കുന്നതായ അഴുക്കുകളുടെ പിന്നിൽ ചലിക്കുന്നവര് പറയാറുണ്ട്. നിങ്ങൾ അയിനത്തിൽപ്പെട്ടവരല്ല എന്ന് എനിക്കറിയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മഹാസദസ്സിലേക്ക് എത്തുകയില്ല എന്നതും എനിക്കറിയാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന, അങ്ങനെ പ്രവർത്തിക്കുന്ന, അങ്ങനെ മനസ്സിലാക്കുന്ന വിഭാഗത്തിന്റെ ആത്മശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങൾ പാടുപെടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നീക്കിക്കൊടുക്കേണ്ടതാണ്. മദീന മക്ക എന്ന് പറയുന്നത് അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച ഭൂമിയാണ്. അവിടെ തെറ്റ് ചെയ്യുന്നവരുണ്ടാവാമോ? ഉണ്ടാവാം. അതിന്റെ അർത്ഥം മറ്റുള്ളവർക്കും തെറ്റ് ചെയ്യാമെന്നാണോ? അല്ല, മറിച്ച് ആരെങ്കിലും മദീനയിൽ നിന്നിട്ട് നാട്ടിലേക്ക് പോയിട്ട് അവന്റെ തെറ്റ് കണ്ടിട്ട് മറ്റാൾ തെറ്റ് ചെയ്താൽ അവൻ ചെയ്യുന്ന തെറ്റുകൾക്കും ഇവൻ ഉത്തരവാദിയായി മാറുന്നതാണ്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരി ആരോട് പറഞ്ഞതാണ്? മറിയം അലൈഹി സലാം ഒരു കുട്ടിയുമായി വന്നു. അവർക്ക് അതിനു മുമ്പ് കുട്ടിയുണ്ടായിരുന്നില്ല, അവർ കല്യാണം കഴിച്ചിരുന്നില്ല. ഇത് കണ്ടപ്പോൾ നാട്ടുകാർ പറഞ്ഞതായിരുന്നു, അല്ലയോ ഹാറൂന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ അത് നബിയാണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിമത്തായ സ്ത്രീ മുസ്ലിമായതായ നബിയുടെ സഹോദരിയോട് തുല്യമാണ് എന്ന അർത്ഥത്തിലേക്കാണ്, എന്നല്ലാതെ ഹാറൂൻ നബി ഇസ്ലാമിന്റെ സഹോദരി എന്നല്ല. പക്ഷെ അവിടെ പറയുന്ന എന്താണ്? നിങ്ങൾ ഒരു നല്ല വീട്ടിൽ ജനിച്ചവരാണ്, നിങ്ങൾ ഇതുവരെ തെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ മഹതിയാണ്, ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു, അപ്പോൾ മാതൃക വനിതയായിട്ട് ജീവിക്കേണ്ട നിങ്ങൾ നിങ്ങളിൽ നിന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള അനാചാരമുണ്ടാവുക എന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം മസീഹികൾ എന്ന് പറഞ്ഞു ആരോട്? മറിയം അലൈഹി സലാമിനോട്. എന്നിട്ട് അവർ കൂട്ടിച്ചേർത്തതായിട്ട് അല്ലാഹു ഖുർആനിൽ പറയുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? മകാന അബൂകി ഇംറാഅ സൗഇൻ വമാ കാനത ഉമ്മുകി ബഗിയ, നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ തെറ്റ് ചെയ്യുന്നവരായിരുന്നില്ല, വ്യഭിചരിക്കുന്നവരായിരുന്നില്ല. മകാനത് അബൂകി ഇംറാഅ സൗഇൻ വമാ കാനത ഉമ്മുകി ബഗിയ എന്ന് പറഞ്ഞാൽ നല്ല വാപ്പയിൽ നിന്നിട്ടും നല്ല ഉമ്മയിൽ നിന്നിട്ടും നല്ല മക്കളാണ് ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ നിന്നിട്ട് തെറ്റുവന്നു പോയത് എന്ന് മറിയം അലൈഹിസ്സലാമിനോട് ആ വിഭാഗം പറഞ്ഞതായിരുന്നു. പക്ഷേ മറിയം അലൈഹിസ്സലാം തെറ്റ് ചെയ്തിരുന്നില്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിന്റെ ആത്മാവിനെ ഇറക്കി കൊടുത്തിട്ട് അവിടെ അത്ഭുതകരമാം വിധം ഈസാ നബി അലൈഹിസ്സലാമിനെ ഉപ്പയില്ലാത്ത വാപ്പയില്ലാതെ ജനിപ്പിച്ചതായ സംഭവമായിരുന്നു അത്. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അക്ഷേപാർഹമായി പറഞ്ഞ വാക്കായിട്ട് ഖുർആനിൽ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്, ഉമ്മയും വാപ്പയും നല്ലവരാണെങ്കിൽ നല്ല മക്കളാണ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞു എന്നത്. അതാണ് ഞാനും നിങ്ങളോട് പറയുന്നത്. നാം നല്ലവരായി മാറിക്കഴിഞ്ഞാൽ, നാം മദീനവാസികളായി മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നിന്നിട്ടിറങ്ങുന്നതായ മക്കള് പിന്നിൽ പോകുന്ന കുട്ടികളാവാൻ പാടുള്ളതല്ല. പിന്നെയോ ആ പേരും പറയാൻ പാടുള്ളതല്ല കേട്ടോ, അത് വേറെ സംഗതി. പറഞ്ഞ നല്ല രസകരമായ ഇത് ഒരർത്ഥം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നാം ഇവിടെ പറയാറുള്ളതാണ് നല്ലത് വെടക്കിനൊക്കെ നല്ല പേരാണല്ലോ കൊടുക്കപ്പെടാറുള്ളത്, ഇബ്ലീസിന്റെ തത്വമാണത് എന്നത് പോലെ ഉള്ള പേരാണത്. അപ്പോൾ അങ്ങനെയുള്ള പൗഡറുകളുടെ പിന്നിലോ അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ പിന്നിലോ സിനിമ ടാക്കീസിന്റെ പിന്നിലോ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പിന്നിലോ അല്ലെങ്കിൽ നോവലുകളുടെ പിന്നിലോ ചലിക്കുന്നവരായി മാറാൻ പാടുള്ളതല്ല നമ്മുടെ മക്കൾ. നമ്മുടെ മക്കൾ ചിഹ്നമാവേണ്ടതാണ്. നാം ചിഹ്നമാവേണ്ടതുപോലെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തുകൊണ്ട് മദീനയിൽ നിന്നിട്ട് വരുന്ന ആളാണ് എന്ന പ്രത്യേകത നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ചിഹ്നമാവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ പങ്കെടുക്കുന്നത്, അതിനുള്ള അർഹത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ അർഹത ഉണ്ടാവണമെങ്കിൽ ഇവിടുന്ന് ഉൾക്കൊള്ളുന്നത് നാം പിച്ചാക്കിക്കൊണ്ടേയിരിക്കണം. അഞ്ചൊക്കെ നമസ്കരിക്കുന്നത് ജമാഅത്തായിട്ട് നമ്മുടെ റൂം അല്ലെങ്കിൽ താമസ സ്ഥലത്തിന് ഏറ്റവും അടുത്ത പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നാം ട്രെയിനിങ് നേടേണ്ടതാണ്. നേടാത്തവരാണെങ്കിൽ അതിൽ വീഴ്ച വരുത്തരുത്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ചെലവഴിക്കാനുള്ള ഒരു ടൈമും നമ്മളിൽ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ചാർച്ചബന്ധം നാം പുലർത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മദീനയിൽ നിന്നിട്ട് ഉൾക്കൊണ്ട വിശ്വാസം, ആ വിജ്ഞാനം, ആ തത്വം നമ്മുടെ നാട്ടിലില്ലാത്തവരുണ്ടെങ്കിൽ ആ വിഭാഗത്തിലേക്ക് നാം എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നിന്നിട്ട് അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള സ്നേഹം അവരിൽ ഉണ്ടാവണം. കത്തിലൂടെ, ഫോണിലൂടെ, കമ്പിയിലൂടെ, അല്ലെങ്കിൽ ഉപദേശങ്ങളിലൂടെ, അല്ലെങ്കിൽ ഡോളറുകളിലൂടെ അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നാം ഇവിടെ നിന്ന് പരിശ്രമിക്കേണ്ടതാണ്. അതും പ്രബോധന മാർഗമായിട്ട് നിങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്. അതുപോലെ തന്നെ നാം നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോലം, തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഡ്രസ്സിംഗ്, തങ്ങളുടെ സ്വഭാവം, തങ്ങൾ കുടുംബവുമായുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു പുലർത്തിയിരുന്നത്, അതുപോലെ തന്നെ നാം ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നതാ യുദ്ധം, ഇസ്ലാമിക സേവനം, ഇസ്ലാമിന് വേണ്ടി പാടുപെടുക, കഷ്ടപ്പെടുക, പട്ടിണി കിടക്കുക, ഇസ്ലാമിന് വേണ്ടി സാമ്പത്തിക, ശാരീരിക എല്ലാം എല്ലാ രൂപത്തിൽ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ നാം അങ്ങട്ട് അർപ്പിക്കുക ഇസ്ലാമിന് വേണ്ടിയിട്ട് നമ്മുടെ സേവനം. ഇതെല്ലാം ഇവിടെ നിന്ന് ഉൾക്കൊള്ളുന്നതായ തത്വങ്ങൾ നാം ഫിറ്റാക്കി ട്രെയിനിങ് നേടിയിട്ടേ നാട്ടിലേക്ക് എത്താൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നാം മറുപടി പറയേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെയുള്ള ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജീവിക്കുന്നവരിൽ നാം എല്ലാവരെയും അള്ളാഹു പടുത്തുമാറാകട്ടെ. അതെ, മഹദിയായ നുസൈബ ബിൻത് കഅബ് അൽ മദനിയ്യ റളിയല്ലാഹു തആല അൻഹ നല്ല വീട്ടുകാരിയായതുകൊണ്ട് തന്നെ അവരുടെ മക്കളെ നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ ഭർത്താവിന്റെ അവരുടെ സ്വന്തം ആങ്ങളെയാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്. ആരുടെ? നുസൈബയുടെ ആങ്ങള. നുസൈബയുടെ ആങ്ങളെ നിങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ബദ്രീങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്നാണ്. അതുപോലെ പിന്നൊരാങ്ങളെ ഉണ്ടായിരുന്നു നുസൈബയ്ക്ക്, അബ്ദുറഹ്മാൻ എന്നാണ് പേര്. ബദ്രീങ്ങളിൽപ്പെട്ട ആങ്ങളുടെ പേര് അബ്ദുള്ള എന്നാണ്, അബ്ദുള്ള ബിൻ കഅബ് ഇബ്ൻ അൽ മാദിനി. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്ൻ കഅബ് അൽ മാദിനി എന്ന് പറയുന്ന ഒരു ആങ്ങളെയും കൂടി ഉണ്ടായിരുന്നു. ആ ആങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ബക്കായിങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്നാണ്. എന്താ ബക്കായിങ്ങൾ എന്ന് പറഞ്ഞാല്? അള്ളാനെ പേടിച്ചിട്ട് കരി തന്നെ, എപ്പോ നോക്കിയാലും കരച്ചിൽ തന്നെയാണ്. നമ്മള് സാധാരണ പറയാനുണ്ടല്ലോ, നമ്മൾ ഉള്ളി മുറിച്ചാൽ പോലും കരയൂല. അത്ര കട്ടി കൂടിയാണ് കണ്ണാണ് നമ്മുടെ കണ്ണ്. ഉള്ളി മുറിച്ചാൽ ചിലപ്പോ കരച്ചിൽ വരില്ല. മനസ്സിലായില്ലേ? ബക്കായിങ്ങളിൽപ്പെട്ട ആളാണെന്നാണ്. മഹാത്മാക്കളിൽ പലരും അങ്ങനെ ഉണ്ടായിരുന്നു. ഏത് സമയത്ത് നോക്കിയാലും കരയ തന്നെ, പേടിച്ചിട്ട് കരയാം. ആരെ പേടിച്ചിട്ട്? പരലോകത്തെ പേടിച്ചിട്ട്, മരണത്തെ പേടിച്ചിട്ട്, നിറഞ്ഞാൽ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷകളെ പേടിച്ചിട്ട്, ഖബറിലുള്ള ശിക്ഷകളെ പേടിച്ചിട്ട്, അള്ളാഹുവിന്റെ അദാബിനെ പേടിച്ചിട്ട്. അതുകൊണ്ട് ചിലവർക്ക് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പറ്റൂല എന്നാണ്. നിങ്ങൾക്കറിയില്ല, അബൂബക്കർ സിദ്ദീഖിനെ ഹിസ്റ്റർ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലേ, അബൂബക്കർ സിദ്ദീഖിനെ ഇമാമത്ത് നിർത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ രോഗശയ്യയിൽ കിടക്കുന്ന വേളയിൽ എന്റെ വാപ്പ അതിന് പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയിപ്പിച്ചു. ആര്? ആയിഷ. ആരെ കൊണ്ട് പറയിപ്പിച്ചു? ഹഫ്സയെ കൊണ്ട് പറയിപ്പിച്ചു. ഹഫ്സാറാണ് റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യ, ഉമർ ഖത്താബിന്റെ മകൾ. എന്താ പറയിപ്പിച്ചത്? എന്റെ വാപ്പ കരച്ചൽ കൂടുതലുള്ള ആളാണ്, അതുകൊണ്ട് പൊട്ടിക്കരയുന്ന വ്യക്തി ഖുർആൻ ഓതിയാൽ ഇമാമത്ത് നിൽക്കാൻ സാധിക്കുന്നതല്ല. സഹാബാക്കൾ പറയുന്നു, സഹീഹായ സഹീഹായ ഹദീസിൽ ഞങ്ങൾ മൂന്നാമ്പത്തെ സഫിൽ നിന്നിട്ടും നാലാമ്പത്തെ സഫിൽ നിന്നിട്ടും അബൂബക്കർ ഇമാമത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏങ്ങിക്കരച്ചലും അദ്ദേഹത്തിന്റെ പൊട്ടിക്കരച്ചലും ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. കരയും, നമുക്ക് കരച്ചൽ വരൂല.
നമുക്ക് എപ്പോഴും കരച്ചൽ വരണമെങ്കിൽ ഏതെങ്കിലും കിട്ടാൻ ചാൻസ് ഉള്ള ഉറപ്പുള്ള ഏതെങ്കിലും ഒരു വിസ ക്യാൻസലായെന്ന് കണ്ട ഒരു പക്ഷെ കരഞ്ഞേക്കും. ആ അവിടെ കരച്ചൽ വരും, ദുനിയാവാണ്, ഡോളറാണ്, അവിടെ കരയാൻ നമ്മളെ കിട്ടും. മറ്റു കാര്യങ്ങളൊന്നും കരയാനോ നമ്മളെ കിട്ടൂല, അള്ളാനെ പേടിച്ചിട്ട് കരയാന്നുള്ളത്. അബൂ തമീമത്തെ സഹ്തിയാനെന്നാണ് എന്റെ ഓർമ്മ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, താബിഈങ്ങളിൽ വലിയ മഹാനാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ തമീമത്തെ സഹ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം ഇറാഖിൽ നിന്നിട്ട് വന്നിട്ട് അള്ളാഹു റസൂലിന്റെ പള്ളിയിലേക്ക് കയറിയപ്പോൾ തന്നെ മൂക്കിങ്ങനെ പിടിച്ചിട്ടാണ് കയറുന്നത്. എപ്പോ കണ്ടാലും മൂപ്പരുടെ കൈ മൂക്കത്ത് വെച്ചിട്ടാണ്. എന്താണ് മുഖത്ത് കൈവെക്കുന്നത്? അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ ജലദോഷക്കാരനായിട്ട് അഭിനയിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഊബർക്ക് ജലദോഷമൊന്നുമില്ല, പിന്നെയോ എപ്പോഴും കരയേണ്ട പണി. ഈ കരയുന്നത് കൊണ്ട് ഞാൻ അള്ളാനെ പേടിച്ചിട്ട് കരയുന്നതാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് എന്റെ കൂലിയും അള്ളഹാനോടുള്ള ആ ഭക്തിയും നഷ്ടപ്പെട്ടു പോകണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പർ അഭിനയിക്കലാണ് മൂക്കിൽ കൈവച്ചിട്ട് ജലദോഷക്കാരനായിട്ട്. മൂപ്പർക്ക് ജലദോഷം ഇല്ല എന്നാണ്. ആ എന്നിട്ട് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി, അഥവാ മാലിക് റളിയല്ലാഹു തആലന്റെ ഹിസ്റ്ററി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉച്ചകത്തെ ക്ലാസ്സിൽ വരിക. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞാൻ ഇറാഖിൽ നല്ല മനുഷ്യന്മാരുണ്ട് എന്നതിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷേ അബൂ തമീമത്തെ സഹ്തിയാനിയെ കണ്ടപ്പോൾ ഇറാഖിലും ഉണ്ട് നല്ല മനുഷ്യന്മാരെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ നാം എന്തിനാണിത് പറഞ്ഞത്? നമ്മുടെ കഥാവനിതയായ നുസൈബ ബിന്ത് കഅബ് അൽ മദനിയ്യ റളിയല്ലാഹു തആല അൻഹ, അവരുടെ ആങ്ങളമാരിൽ ഒരാള് ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, മറ്റൊരാള് ബക്കായിങ്ങളിൽപ്പെട്ട ആളാണ് എന്നത് പറയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അവർക്ക് ധാരാളം ഹദീസുകൾ ഉണ്ടായിരുന്നു. നുസൈബ കുറെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളാണ്. ഇത് നമ്മുടെ പുരുഷന്മാരും സ്ത്രീകളും കേൾക്കേണ്ടതാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അന്നത്തെ ഭാഷയിൽ ഇസ്ലാമിൽ നല്ല വിദ്യാഭ്യാസമുണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ ശരിക്ക് വിദ്യാഭ്യാസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ളതായ അറിവ് പുരുഷന്മാർക്കുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുകയില്ല. സ്ത്രീകൾ വല്ലവരും പുരുഷന്മാർ വല്ല ഇസ്ലാമിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ കേൾക്കാമെന്നാൽ നിങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് വായിക്കുന്ന പുരുഷന്മാരുണ്ടോലും ഉണ്ടോലും. നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത്, വലിയ ആൾക്കാരെ പുരുഷന്മാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്താ അവരെ ബാധിക്കില്ല? അവർ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരല്ലേ? അവർക്ക് സ്വർഗത്തിൽ പോകേണ്ടതല്ലേ? അവർക്ക് നാം പഠിക്കുന്നത് അവർക്ക് പഠിക്കേണ്ടതല്ലേ? ആ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് തന്നെ പുരുഷന്മാരുടെ ആ സ്റ്റാൻഡേർഡിലേക്ക് ഇപ്പോഴും പലവരും ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ പുരുഷന്മാർ വല്ല സ്റ്റാൻഡേർഡിലേക്കും എത്തിയവരുണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള വീടുകളിലുള്ള സ്ത്രീകളെ പരിശോധിച്ചാൽ അവർക്ക് ഇസ്ലാമിന്റെ ABCD അറിയാത്തവരുണ്ട്. ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്തതായ സ്ത്രീകളുള്ള വീടുകളുണ്ട്. ഖുർആൻ ഓതാനറിയാത്ത, ഫാത്തിഹ ഓതാനറിയാത്ത സ്ത്രീകളുടെ വീടുകൾ നമ്മുടെ നാട്ടിൽ കാണാം ഈ കാലഘട്ടത്തിൽ, ഈ 20-ാം നൂറ്റാണ്ടിൽ വരേക്കും. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും കൂടരുതാത്തതെന്ന് തള്ളി 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 അവസാനം നിർബന്ധമായ ഫർള് ഐനായതായ ഖുർആൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ നമസ്കാരം പഠിപ്പിക്കുക എന്നതിൽ പോലും വീഴ്ച വരുത്തിയവരും വരുത്തുന്നവരുമാണ് ഒരു വിഭാഗം മുസ്ലിംകൾ. അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ. അപ്പോൾ സ്ത്രീകളെ കൂട്ടത്തിൽ നിന്നിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായ സ്ത്രീകൾ അള്ളാഹു റസൂലിന്റെ സഹാബാക്കളായ സഹാബിയാത്തുകളായ സ്ത്രീകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരിൽ നിന്നിട്ട് ഒരു മഹദിയാണ് ആര്? നാം ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നതായ നുസൈബ റളിയല്ലാഹു തആല അൻഹ. അവര് പറയുകയാണ് അവരെ സ്വന്തം നഫ്സിനെ കുറിച്ചിട്ട്, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് അംഗരക്ഷരായിട്ട് നബിയെ വളഞ്ഞു നിൽക്കുന്നതായ പലരും സ്ഥലം വിട്ട് കളഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ ഏകദേശം 10 താഴെയുള്ളവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് പിന്നെയും ഞാൻ എണ്ണി നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ 10 പൂർത്തിയാവേണമെങ്കിൽ എന്നെയും എന്റെ ഭർത്താവിനെയും എന്റെ 2 കൂട്ടേണ്ടി വരും. അപ്പോൾ അവിടെ ശേഷിക്കുന്നവരെത്രയാണ്? അവരല്ലാത്തവർ 6 മാത്രമേ ഉള്ളൂ എന്നർത്ഥം. 6 കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽപ്പെട്ട, ഒരു വീട്ടിൽപ്പെട്ടതായ 4 അംഗങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗരക്ഷകരായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റിപ്പറ്റിയിട്ട് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തിലേക്ക് അമ്പുകളും അതുപോലെ തന്നെ ആയുധങ്ങളും എറിയുന്നതായ ഒരു രംഗമുണ്ടായിരുന്നു. ആ രംഗത്തിൽ നിങ്ങൾക്കറിയാം രംഗമേതാണെന്ന്. എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുന്നന്റെ മീതെ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജബൽ റുമാത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്നന്റെ മീതെ അവിടെ കാവൽഭടന്മാരെ നിർത്തിയപ്പോൾ അവര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് താഴെ ഇറങ്ങിക്കളഞ്ഞു. ഇറങ്ങിയപ്പോൾ ഖാലിദിന്റെ പട്ടാളം അഥവാ ശത്രു പട്ടാളം അവരിൽ നിന്നിട്ട് ശേഷിക്കുന്നതായ 40 പേരെ കശാപ്പ് ചെയ്ത് കഥ കഴിച്ചിട്ട് പോർക്കളത്തിന്റെ എല്ലാ ഭാഗത്തെയും അവർ കീഴടക്കുകയും മുസ്ലിംകൾക്ക് പരാജയം അതുമുതൽ ആരംഭിക്കുകയും ചെയ്തു. അതിനു മുമ്പ് മുസ്ലിംകൾക്ക് വിജയമായിരുന്നു, തുടക്കത്തിൽ മുസ്ലിംകൾക്ക് വിജയമായിരുന്നു, അവസാനവും ഒരാ അർത്ഥത്തിലൂടെ വിജയമെന്ന് പറയാം. പക്ഷെ മധ്യത്തിലുണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർണയിച്ചതായ നേതാവിനെ അവിടെ കൊല്ലപ്പെട്ടിരുന്നു. ആ നേതാവ് ഇപ്പോൾ നുസൈബ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നുസൈബ പറയുകയാണ്, എന്റെ കൂടെ അക്കൂട്ടത്തിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗരക്ഷകരായിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ, എന്റെ മക്കൾ, രണ്ട് മക്കൾ ഹബീബ്, അതുപോലെ തന്നെ അബ്ദുള്ള, പിന്നെ ഒരാളാരാണ് എന്റെ ഭർത്താവ് സെയ്ദ് ഇബ്നു ആസിം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അങ്ങനെ അവർ പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തിലേക്ക് വരുന്നതായ ആയുധങ്ങളെ തടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വേളയിൽ എന്റെ കൂടെ തുറസുണ്ടായിരുന്നില്ല, അഥവാ പരിചയമുണ്ടായിരുന്നില്ല. പരിചയം അറിയില്ലേ? ആ പരിചയം പറഞ്ഞാൽ വാളിന്റെയും മറ്റ് അമ്പുകളുടെയും ഇത് വരവിനെ തടുക്കുന്നതായ ആയുധം എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ കൂട്ടത്തിൽ അവിടെ പേടിച്ചോടുന്നതായ പിന്തിരിഞ്ഞോടൽ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? ഉഹദ് പോർക്കളത്തിൽ. അതുകൊണ്ട് സഹാബാക്കൾ അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിലൂടെ ആക്ഷേപിച്ചിരുന്നു. ഖുർആനിലൂടെ വളരെ ശക്തിയായ ശൈലിയിലൂടെ ബദ്രീങ്ങൾ അടക്കമുള്ളതായ ഉഹദിൽ പങ്കെടുത്ത സഹാബാക്കളെ ആക്ഷേപിച്ചതായ ആയത്തുകൾ ഖുർആനിൽ കാണാം. എങ്ങനെയാണ് നിങ്ങൾ പിന്തിരിഞ്ഞോടിയത് എന്നൊക്കെ ചോദിച്ചിട്ട്, അവർ പിന്തിരിഞ്ഞോടാൻ പല കാരണമുണ്ട്. അതിൽ ഏറ്റവും വലിയ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കപ്പെട്ടു എന്ന കിംബദന്തി അവിടെ ശത്രുക്കൾ ഉണ്ടാക്കിയതായിരുന്നു. ഇത് കേട്ടപ്പോൾ നബി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ ചിലർക്ക് തോന്നിപ്പോയതാണ്. അത് ആ തോന്നൽ ശരിയല്ല, തെറ്റാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഉമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബലിഹിർ റസൂൽ അഫഇമ്മാ തഔഖുതുൻ ഖലബ്തും അലാ ആഖാബിക്കും ഉമൈ യൻഖലിബ് അലാ ആഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് അയക്കപ്പെട്ടതായ നബിമാരെ പോലോത്ത ഒരു നബിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെടുകയാണെങ്കിലോ മരിക്കുകയാണെങ്കിലോ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതാല കോട്ടവുമില്ല നിങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെയായിരുന്നു ഇങ്ങനെയുള്ള ആയത്തുകൾ ഇറക്കിയിരുന്നത്. ഉഹദ് പോർക്കളത്തെക്കുറിച്ചും ഉഹദ് സംഭവത്തെക്കുറിച്ചും ആയിരുന്നു. ആ രംഗത്തിൽ ഉസൈബ പറയുന്നു, അവിടെ പലരും ഓടിപ്പോടും പോകുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയുണ്ടായി, അല്ലയോ പിന്തിരിഞ്ഞോടുന്നവരെ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരു സഹാബി ഓടിയെന്ന് ചരിത്രത്തിൽ കാണുന്നു. ആ ഓടിയ സഹാബിയുടെ കൂടെ തുരുസുണ്ട്, പറഞ്ഞാൽ പരിചയമുണ്ട്. ഈ പരിചയ അദ്ദേഹത്തിന് ആവശ്യമില്ലല്ലോ, അദ്ദേഹം പിന്നിലേക്ക് ഓടുകയാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ളവരുടെ ഉണ്ട്, എറിഞ്ഞു കളയുക എന്ന് നബി വിളിച്ചു പറഞ്ഞു എന്നും അപ്പോൾ അദ്ദേഹം എറിഞ്ഞപ്പോൾ നുസൈബ പറഞ്ഞു, ഞാനാണ് അത് പോയി എടുത്തത്, എന്നിട്ട് ഞാനത് ഉപയോഗിച്ചു. ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തിലേക്ക് വരുന്നതായ ആയുധങ്ങളെ ഞാനായിരുന്നു ആ തുറസിലൂടെ പിന്നെ തടുത്തിരുന്നത്. ഏതാനും ചില നിമിഷങ്ങളിൽ മാത്രമാണ് ഈ സംഭവിക്കുന്നത് കേട്ടാ. അവിടെ പല സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്, പലരും റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ ഉണ്ടായവരുണ്ട്, പലരും കാണാത്തവരുണ്ട് ഈ സംഭവങ്ങളൊന്നും തന്നെ. അതുപോലെ തന്നെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരങ്ങളിൽ ആരുമില്ലാത്ത രംഗത്ത് 10 പേര് മാത്രം അംഗരക്ഷരായിട്ട് അവിടെ പ്രവർത്തിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട, പരിശോധിക്കപ്പെട്ട, അധ്വാനിച്ചതായ ഒരു മഹതിയാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നതായ നുസൈബ ബിൻത് കഅബ് അൽ മാസിനിയ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിച ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഈ പറയുന്നത്. കേൾക്കുന്നവരും പറയുന്നവരും ഒരു പുരുഷന്മാരാണ് കേട്ടാ. നാം ഇന്ന് ഇസ്ലാമിന്റെ നജ്യത്തേക്ക് ഏത് കടാരി കൊണ്ടുവന്നിട്ട് ആര് താഴ്ത്താൻ പരിശ്രമിച്ചാൽ അതിന്റെ മുമ്പിൽ ഒരു ഈച്ച പറഞ്ഞ ഭാവം പോലും നമുക്കുണ്ടാവാറില്ല. ഒരു സ്ത്രീയാണ് ഈ ചെയ്യുന്നത്. അള്ളാഹു റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് നെഞ്ചു കാട്ടിയും കൊണ്ട് ആയുധങ്ങളെ സ്വീകരിക്കുകയാണ്. പരിചയ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് വരുന്നതാണ്. ആയുധങ്ങളൊക്കെ തടുത്തു നിൽക്കുകയാണ്. ഈ ഇസ്ലാമിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലോക മുസ്ലിം പുരുഷന്മാർക്ക് വരേക്കും അവരെ മാതൃക കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് കേൾക്കുന്ന സമയത്ത് നാം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വേണ്ടാത്ത അനാചാരങ്ങളും തോന്നിവാസങ്ങളും ആയുധങ്ങളല്ല, പരിചകളല്ല, വാളുകളല്ല, അമ്പുകളല്ല, ബോംബുകളല്ല, അതിനേക്കാളും കൂടുതൽ ശക്തിയുള്ളതായ അനാചാരങ്ങളെ ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കുന്ന വിഭാഗത്തെ കണ്ടിട്ട് പോലും മുസ്ലിങ്ങളിൽ നിന്നിട്ട് വലിയൊരു വിഭാഗം ഇന്നും രംഗത്തിറങ്ങിയിട്ടില്ല, ഇറങ്ങുന്നില്ല. ആ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കടാരി വെക്കുന്നവരോട് എതിർക്കാൻ, അവരോടൊരു വാക്കെങ്കിലും സംസാരിക്കാൻ, പറഞ്ഞാൽ വിപ്ലവമുണ്ടായി പോകും, പറഞ്ഞാൽ നടക്കൂല, പറഞ്ഞാൽ നാട്ടിൽ വിപ്ലവമുണ്ടായി പോകും എന്നാണ് മറുപടി പറയുക. ആ അവർ ചെയ്യുന്നത് അനാചാരമാണ്, അവർ ചെയ്യുന്നത് തോന്നിവാസമാണ്, അവർ ചെയ്യുന്നത് തനി വിഡ്ഢിത്തമാണ്, അവർ ചെയ്യുന്നത് അമുസ്ലിങ്ങളുടെ ആചാരങ്ങളാണ് എന്നത് അറിഞ്ഞിട്ട് പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ കബർ കെട്ടിപ്പോക്കട്ടെ, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമവ്യവസ്ഥയെ തകർത്തട്ടെ, ഇസ്ലാമിനെതിരിൽ പോരാടാൻ വേണ്ടി അവര് മാർച്ച് നടത്തട്ടെ, അവർ മുദ്രാവാക്യം വിളിക്കട്ടെ, അവർ സ്റ്റേജ് കെട്ടട്ടെ, അവർ പത്രം അച്ചടിച്ചു വിടട്ടെ, അവർ ലേഖനങ്ങൾ ഇറക്കട്ടെ, ആരെന്ത് ചെയ്താലും ഒരു ഈച്ച പറന്ന ഭാവം പോലും ഉണ്ടാവാത്ത മുസ്ലിം ലോകത്തിൽ ബഹുഭൂരിപക്ഷമാണ് ഇന്ന് ജീവിക്കുന്നുള്ളത്. അവർക്ക് നുസൈബ പോയ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട്? അവര് ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കടാരി വെക്കാൻ വരുന്ന വിഭാഗത്തിന്റെ മുമ്പിൽ അവരുടെ നാവ് പോലും ഉപയോഗിച്ചിട്ടില്ല, അവരുടെ ഹൃദയത്തിൽ പോലും വെറുപ്പുണ്ടായിട്ടില്ല, അവരതിൽ പങ്കാളികളായിട്ടേ ഇല്ലാത്തത് കൊണ്ട് തന്നെ അള്ളാഹു ആയിനത്തിൽ നാം ആരെയും പെടുത്താതിരിക്കട്ടെ. അവർ പറയുന്നു, ഞാൻ അങ്ങനെ അവിടെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് പോരാടുന്ന വേളയിൽ ഒരു കഠിന ശത്രു ശക്തിയായ രൂപത്തിൽ ആയുധവുമായിട്ട് പോരാടാൻ വേണ്ടി വന്നപ്പോൾ അവനോട് ഞാൻ പോരാടി. ആരാണ്? നുസൈബ. 50 കഴിഞ്ഞു, 60 കഴിഞ്ഞിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 50-ന്റെയും 60-ന്റെയും ഇടയിൽ. കൃത്യമായിട്ട് ചരിത്രകാരന്മാർ അവരുടെ വയസ്സ് ഈ സന്ദർഭത്തിൽ പറയുന്നില്ലെങ്കിലും ഏകദേശം 60-ഓടടുത്തതായ നുസൈബ. മനസ്സിലായില്ലേ? സ്ത്രീ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് പോരാടുകയാണ് ഒരു ഇസ്ലാമിന്റെ കഠിന ശത്രുവിനോട്. അള്ളാഹുവിന്റെ റസൂലിനെ കഥ കഴിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതായ ഒരു വ്യക്തിയോട്. എന്നിട്ട് ആ മഹദിക്ക് പെട്ടെന്ന് അവരോട് അവനെ നിലംപതിപ്പിക്കാൻ സാധിക്കാത്തത് കാരണത്താൽ അവര് വിഷമിച്ചു എന്ന് കണ്ടപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നബി ശബ്ദിച്ചിട്ട് പറയുകയുണ്ടായി. ആരോട്? നുസൈബയുടെ മക്കളോട്. അല്ലയോ അബ്ദല്ലാ, അല്ലയോ ഹബീബേ, ഉമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുടനെ എന്ന്. അങ്ങനെ അബ്ദല്ല ഓടിച്ചെന്നിട്ട് ഉമ്മ പോരാടിക്കൊണ്ടിരിക്കുന്നതായ ശത്രുവിനെ നിലംപതിപ്പിക്കാൻ ഉമ്മയോട് കൂടിയും കൊണ്ട് രണ്ടുപേരും അവനെ നിലംപതിപ്പിച്ചു എന്നാണ് നുസൈബ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. എന്താണ്? ഉമ്മയും മകനും കൂടി. ആ മനസ്സിലായില്ലേ? എന്നിട്ട് മകൻ അവിടെ പങ്കെടുത്ത വേളയിൽ മകന്റെ കൈക്ക് പരിക്ക്, വേറൊരാള് വന്നിട്ട് മകന്റെ കൈക്ക് പരിക്കുണ്ടാക്കി എന്നാണ്. ആ പരിക്കുണ്ടാക്കുന്ന വ്യക്തിയുടെ പിന്നിലേക്ക് നുസൈബ ഓടിയിട്ട് അവനോട് പകരം ചോദിക്കാൻ പാടുപെട്ട സംഭവം ചരിത്രത്തിൽ കാണുന്നു. അവസാനം അവരുടെ കണ്ണിൽ നിന്നിട്ട് അവൻ വിട്ടുപോയി. പിന്നെ അല്പസമയം കഴിഞ്ഞപ്പോൾ മകന്റെ കൈ നഷ്ടപ്പെടുത്തിയതായ ആ ദുഷ്ടം ചോദിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു മകന്റെ പകരം ചോദിക്കാന്ന് പറഞ്ഞാൽ അവിടെ നീയത്ത് മാറി എന്നുള്ള അർത്ഥത്തിലേക്കല്ല, മകന്റെ കൈവെട്ടിയതായ ആ വിഡ്ഢിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് അവന്റെ കാല് മുറിച്ചു കൊടുത്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നോക്കിയിട്ടും എന്റെ പ്രവർത്തനം നോക്കിയിട്ടും പുഞ്ചിരി തുള്ളുകയും നിങ്ങൾക്ക് ഇത് ചൂടാറുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങളുടെ മകനെ പകരം വീട്ടാൻ നൽകിയത് തൗഫീഖ് ചെയ്തതായ റബ്ബുൽ ഇസ്സത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പ്രവർത്തനം കണ്ടിട്ട് പുഞ്ചിരി തൂങ്ങി എന്നാണ്. അല്പസമയം കഴിയുമ്പോൾ മകന്റെ കയ്യിൽ നിന്നിട്ട് ചോരോലിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ബാൻഡേജ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ രംഗത്തിറങ്ങട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ശബ്ദിച്ചു പറഞ്ഞു എന്നാണ്. അപ്പോൾ നുസൈബ തന്നെ ഓടിച്ചെന്നിട്ട് അവരുടെ പോക്കറ്റിൽ എല്ലാം തയ്യാറാണ്. അവർ പറയുന്നു, ഞാൻ പോർക്കളത്തിലേക്ക് ചെന്ന വേളയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, അഥവാ രംഗത്തിറങ്ങിയിട്ട് യുദ്ധം ചെയ്യണമെന്ന നീയത്തോടുകൂടി അല്ലായിരുന്നു പോയിരുന്നത്, മറിച്ച് പരിക്കേറ്റവർക്ക് ബാൻഡേജ് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാമെന്നുള്ളതായ ഒരുക്കത്തോടുകൂടി പോയതുകൊണ്ട് തന്നെ എന്റെ അടുക്കൽ ധാരാളം നാടകളുണ്ട്, എന്തിനുള്ള കെട്ടാനുള്ള നാടകളുണ്ട് പരിക്കേറ്റവർക്കുള്ളത്. അത് ഞാൻ പുറത്തെടുത്തിട്ട് എന്റെ മകന് കിട്ടുന്നതായിട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള അധ്വാനം ചെയ്യാൻ ആർക്കാണ് ഉമ്മമാറാ സാധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നോക്കിയിട്ട് പറയുകയുണ്ടായെന്നാണ്. നബിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് നബി കാണുന്നത്, ഒരു ശത്രുവിനെ കഥകഴിക്കുന്നു, ശത്രുവിനെ സ്ത്രീ കഥകഴിക്കുകയാണ് മകനോട് കൂടിയിട്ട്. അതുപോലെ തന്നെ മകനെ പരിക്കേൽപ്പിച്ചതായ അവനെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ വീണ്ടും എവിടേക്കാണ് ചെല്ലുന്നത്? മകന്റെ ശരീരത്തിൽ നിന്നിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ചോരയെ നിർത്തണം. അതിനുള്ള മാർഗങ്ങളും പ്ലാനിങ്ങുകളും പരിപാടികളും അവരുടെ മുമ്പിൽ തയ്യാറാണ്. അപ്പോൾ എത്രമാത്രം ചിന്തിച്ചുകൊണ്ട്, എത്രമാത്രം ഒരുങ്ങിയും കൊണ്ട്, എത്രമാത്രം തയ്യാറെടുത്തുകൊണ്ടാണ് ഈ ഈമാൻ നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമയായ നുസൈബ അല്ലാഹു റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് ത്യാഗം അനുഭവിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ പാഠം പഠിപ്പിച്ചതും ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് സമ്മാനം ചെയ്തതുമെന്നത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്നൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമല്ല പാഠമുള്ളത്, മുസ്ലിം പുരുഷന്മാർക്കാണ്. ഇന്ന് വല്ല നുസൈബമാരുടെ മക്കളെപ്പോലോ നുസൈബമാരുടെ സ്ഥാനത്തേക്കെത്തുന്ന വല്ല മമ്മദന്മാരുണ്ടോ, വല്ല അഹമ്മദന്മാരുണ്ടോ? ഇല്ല. നുസൈബ എന്ന് പറയുന്ന ആ മഹദി പ്രവർത്തിച്ച പ്രവർത്തനം, ആ മഹദി ഇസ്ലാമിന് വേണ്ടി ചെയ്ത അധ്വാനത്തിന്റെ പത്തൊരു വിഭാഗവും ചെയ്യുന്നതായ വിഭാഗത്തെ പുരുഷന്മാരെ ഇന്ന് കിട്ടാൻ പ്രയാസമാണ്. ആയിരത്തിലൊന്നോ ലക്ഷത്തിലൊന്നോ ആയിപ്പോയിരിക്കുകയാണ് അങ്ങനെയുള്ള വിഭാഗം. അള്ളാഹു മുസ്ലിങ്ങളെ ഇജ്ജത്തിലേക്കും അഭിമാനത്തിലേക്കും മടക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി ബൈഅത്ത് ചെയ്ത ആളായിരുന്നു അവരുടെ മകൻ. മറ്റൊരു മകൻ, ഇവിടെ ഉഹദിൽ പങ്കെടുത്തൊരു മകൻ ഹബീബ്. നല്ല വീട്ടിൽ നിന്നിട്ട് നല്ല മക്കളാണ് ഉണ്ടാവേണ്ടതെന്ന് നാം പറഞ്ഞു. നല്ല വീട്ടിൽ നിന്നിട്ട് നല്ല ഭാര്യമാരാണ് ഉണ്ടാവേണ്ടത്. നല്ല വീട്ടിൽ നിന്നിട്ട് നല്ല ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഭാര്യമാരെ നന്നാക്കാൻ നാം പാടുപെടുന്നു. മസ്ജിദിന്റെ പുവിയുടെ അകത്ത് വെച്ചിട്ട് നമ്മുടെ ഉസ്താദും മസ്ജിദിന്റെ പുവിയിൽ 45 വർഷമായിട്ട് വാദ പറഞ്ഞു വരുന്ന ആളുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് ഷെയ്ഖ് അബൂബക്കർ ജാബിർ അൽ ജസായിരി. അള്ളാഹു അവരുടെ ആയസനം നീട്ടട്ടെ, ആരോഗ്യം നൽകട്ടെ, അവരുടെ എൽമ കൊണ്ട് ലോക മുസ്ലിങ്ങൾക്ക് ഫലം നൽകട്ടെ. അദ്ദേഹത്തിനോട് ഒരു അവസരത്തിൽ സദസ്സിൽ വെച്ചിട്ട് ചോദിക്കുകയുണ്ടായി, എന്റെ ഭാര്യ എന്നോട് പറയുകയാണ് ദൈനംദിനം ന്യൂ പുതിയ പുതിയ ഫിലിം എനിക്ക് കൊണ്ടുതന്നുകൊണ്ടേയിരിക്കണം. വല്ലപ്പോഴും എന്റെ വീഡിയോ വെടക്കായാൽ അത് ഉപയോഗിക്കാൻ ഒരു എഹ്തിയാത്തി വീഡിയോ വേറെയും വേണോ? എഹ്തിയാത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വേറെയും ഒരു വീഡിയോ വേണം. അങ്ങനെയുള്ള ഒരു ഭാര്യയാണ്, ഞാൻ എന്ത് വേണം? അവരെ ഞാൻ എന്റെ വീട് സംരക്ഷണത്തിന് വേണ്ടി ഒഴിവാക്കണോ വേണ്ടേ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടപ്പോൾ മദീനത്തെ പള്ളിയിൽ വെച്ചിട്ടാണ് ചോദ്യം. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ആ ചോദ്യം, മറുപടിയൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം പറയുകയുണ്ടായി, നിനക്ക് നിന്റെ സന്താനങ്ങളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവളിൽ നിന്നിട്ട് ജനിക്കുന്ന സന്താനത്തെ പോലും സംരക്ഷിക്കുക എന്നുള്ളത് അവളെ നിന്റെ വീട്ടിൽ നീ നിർത്തിയാൽ നിനക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് നിനക്ക് വീഡിയോ വേണമെന്ന് നിർബന്ധിപ്പിച്ചിട്ട് എന്നാലേ ഞാൻ ജീവിക്കുകയുള്ളൂ നിന്റെ കൂടെ എന്ന് പറയുന്നതായ, അഥവാ വിനോദാഭാസം എന്റെ വീട്ടിലില്ലെങ്കിൽ ഞാൻ നിന്റെ ഭാര്യയല്ല എന്ന് പറയുകയാണെങ്കിൽ നീയാണോ ആദ്യം പറയേണ്ടത് അവളോട്, നീ എന്റെ ഭാര്യയല്ല എന്നത്? നീ പോയിക്കോ, തലാഖ് മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞേക്ക് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്തെന്ന് പറഞ്ഞാൽ ഗൗരവത്തിന് കൂടി ആ കാര്യം ഗ്രഹിക്കണം, എന്നാലേ അത് ആ നിലക്ക് നമുക്ക് പത്തോ നൽകാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്താണത്? നമ്മുടെ വീട്ടുകാരി നല്ലവളല്ലെങ്കിൽ നാമും നശിച്ചു, നമ്മുടെ മക്കളും നശിച്ചു. നമ്മുടെ മക്കൾ ആരാ വളർത്തേണ്ടത്? വീട്ടുകാരിയല്ലേ? വീട്ടുകാരി തന്നെ ഒന്നിനും കൊള്ളരുതാത്തവളും അശ്ലീലത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളുമാണെങ്കിൽ അവിടെ വളർന്ന മകൻ മുഖേന പിന്നെ നാം നരകത്തിൽ പോകേണ്ടി വരും. ആ വീട്ടിൽ വളരുന്ന മകനുണ്ടല്ലോ, ആ മകൻ എർദീദായിട്ട് വളരും. തോന്നിവാസിയായിട്ട് വളരും, പെൺകൂസനായിട്ട് വളരും, അങ്ങനെ തന്നെ അശ്ലീലത്തിന്റെ പിന്നിൽ പോകുന്നവനായിട്ട് വളരും. കാരണം ഉമ്മയാണല്ലോ. അൽ ഉമ്മു മദ്രസത്തുൻ വഇൻ ആദത്തഹ ആദത്ത ശൈബൻ തയ്യിബൽ റാഖീ. അൽ ഉമ്മു മദ്രസത്തുൻ, ഉമ്മ എന്ന് പറയുന്നത്, മാതാവ് എന്ന് പറയുന്നത് അവൾ തന്നെയാണ്. യൂണിവേഴ്സിറ്റി അവളാണ്, മദ്രസ അവളാണ്, കോളേജ് അവളാണ്, വിദ്യാഭ്യാസ ഇത് കേന്ദ്രം. അതുകൊണ്ട് ആ മദ്രസ നന്നായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടികൾ മുഴുവനും വടക്കാവും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവൾ, വീട്ടുകാരി നന്നാവുക എന്നത് നാം നമ്മുടെ പരലോക സംരക്ഷണത്തിന് വേണ്ടി, പരലോക വിജയത്തിന് വേണ്ടിയുള്ള മാർഗമാണ്. നമുക്ക് പരലോകത്തിൽ ഒന്നൊരിക്കലോ സാക്ഷി, അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ നമുക്ക് എതിരിൽ സാക്ഷി നിൽക്കാൻ വേണ്ടിയിട്ട് മക്കൾ ഓടി വരും. അള്ളാഹുവിനോട് പറയും, ഇതാ ഞാൻ ഇവനെ വിടൂല. സലാലിബ് പിടിച്ചുകൊണ്ട് അവനോട് പറയുന്നതാണ്, ഇതാ ഇവനെ ഞാൻ വിടൂല, ഇവനാണ് എന്നെ ഫിലിമ് കാണാനും പൗഡർ തിന്നാനും പറഞ്ഞാല് ലഹരി പദാർത്ഥങ്ങൾ തിന്നാനും നമസ്കാരം ഉപേക്ഷിക്കുവാനും വിനോദാഭാസത്തിൽ ജീവിക്കുവാനും തെണ്ടിയായി ജീവിക്കുവാനും കാരണക്കാരൻ ഇവനാണ്. ഇവനാണ് വാപ്പ എന്നെ വേരും വെച്ചിട്ട് നടന്നത് എന്റെ മുമ്പിൽ. അതുകൊണ്ട് പിടിച്ചോ റബ്ബെ അവനെന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ വാപ്പയ്ക്ക് എതിരിൽ അള്ളാന്റെ മുമ്പിൽ വാദിക്കുന്ന ഒരു രംഗം വരാൻ പോകുന്നുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്. ഹദീസ് ഇവരേക്കുമല്ല, ഖുർആനാണ്. റബ്ബന ഇന്ന അപഅന സാദതന വകുബറാന ഫവല്ലൂന സബീല റബ്ബന ആതിഹിം ദഇഫൈന മിനൽ അസാബ് വൽഅൻഹും ലഅനൻ കബീറാ. റബ്ബന അരിന അല്ലദീന അവല്ലാന മിനൽ ജിന്നി വൽ ഇൻസ. ഇവരുടെ നമ്പർ അവരം അവിടെ മറിയുന്നു. അള്ളാഹുവിന്റെ കമ്പ്യൂട്ടറിൽ എന്താണ്? ഇന്നവൻ പോകേണ്ടത് നരകത്തിലേക്കാണ്, ഇന്നവൻ പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്. ഇന്ന ഇന്ന തറവാട്ടിൽ ജനിച്ച, ഇന്ന ഇന്ന നാട്ടിൽ ജനിച്ച, ഇന്ന ഇന്ന പേരുള്ളതായ അഡ്രസ്സുള്ളവനായ വ്യക്തി, അങ്ങനെ തന്നെയാണ് ഞാൻ ഈ പറയുന്ന രൂപത്തിലാണ് ഹദീസിലുള്ളത്. അഡ്രസ്സും വളരെ വ്യക്തമായിട്ട്, ഇന്നാളുടെ മകൻ, ഇന്നാളുടെ മകൻ, ഇന്ന ഇന്ന നാട്ടിൽ ജനിച്ച, ഇന്ന ഉമ്മയുടെ മകൻ, ഇന്ന വാപ്പയുടെ മകൻ, ഇന്ന അഡ്രസ്സുള്ളവൻ, ഇന്ന കോലത്തിലുള്ളവൻ, അവനിതാ നരകത്തിലേക്ക് എന്നേക്കും പോകാനുള്ള ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അല്ലാഹു. മലക്കുകൾ അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന വ്യക്തി സ്വർഗത്തിലേക്ക്, ഇങ്ങനെയുള്ള ഓർഡർ വരുന്ന രംഗത്തിൽ ഈ നരകത്തിലേക്ക് പോകാൻ പോകേണ്ടതായ ആ പട്ടികയിൽ പെടുന്ന വ്യക്തി അവന്റെ വാപ്പയും ഉമ്മയും അവനെ ശ്രദ്ധിക്കാത്തത് കാരണത്തിലാണെങ്കിൽ അവൻ പറയുന്നതാണ്, റബ്ബേ എവിടെയാണ് എന്റെ ഉമ്മ, എവിടെയാണ് എന്റെ വാപ്പ, എവിടെയാണ് എനിക്ക് എല്ലാ വിനോദാഭാസങ്ങൾക്കുള്ളതായ ആയുധങ്ങൾ? ഫോറയിനിൽ പോയിട്ട് അയച്ചു തന്ന അതിനുള്ള ഡോളറും അതിനുള്ള ഡ്രാഫ്റ്റും അയച്ചു തന്നതായ വാപ്പ എവിടെ? അവനെ ഞാൻ പിടിക്കട്ടെ, അവനെ എന്റെ കാലിന്റെ താഴ്വരയിലേക്ക് ഒതുക്കി അമർത്തട്ടെ, എന്നിട്ട് ചവിട്ടട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നതാണ്, നിനക്കും ഡബിൾ ആണോ? അവനും ഡബിൾ ആണ്. നിനക്ക് ബുദ്ധി ഉണ്ടായിട്ടില്ലേ വാപ്പ അത് പറഞ്ഞു തരുന്ന സമയത്ത്? ഇത് അസത്യമാണ്, ഇത് അനാചാരമാണ്, ഇത് അനിസ്ലാമികമാണെന്ന് നിനക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്ക് ഉണ്ടായിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പേക്കും ഡബിൾ തന്നെ, നിനക്കും ഡബിൾ തന്നെ എന്നാണ് അള്ളാന്റെ മറുപടി ഉണ്ടാവുക. അതുകൊണ്ട് വാപ്പേക്കും മക്കൾക്കും രക്ഷയില്ലാത്തതായ രംഗം, കാണാൻ പോകുന്ന പൂരം നൂറേ നൂറിൽ വരിക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളെ കാണും പോലെ, നിങ്ങൾ എന്നെ കാണും പോലെ സംഭവിക്കാൻ പോകുന്നതായ സംഭവമാണ് സുഹൃത്തുക്കളെ അള്ളാഹു ഖുർആനിലൂടെ സ്ഥാപിച്ചതാണ്, നിഷേധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നുസൈബ ബിൻത് കഅബ് അൽ മദനിയ്യ റളിയല്ലാഹു തആല അൻഹയെ പോലെയുള്ളതായ നമ്മുടെ മഹദികളുടെയും മഹാത്മാക്കളുടെയും ഹിസ്റ്ററി കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും നാം ഫിറ്റാക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. മറ്റു കാര്യങ്ങളൊക്കെ നീട്ടിവെക്കുക, 100-50 കാരം മനസ്സിലാക്കണം, ഇനി 10-20 കൊല്ലമേ ജീവിക്കാനുള്ളൂ, 30 കാരം മനസ്സിലാക്കണം, അഥവാ എനിക്ക് വയസ്സ് നീളമുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞു, ഇനി പകുതി മാത്രമേ ശേഷിക്കുന്നുള്ളൂ, ഇങ്ങനെയുള്ള രൂപത്തിലാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശേഷിക്കുന്ന ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ആരും തന്നെ തോപ നീട്ടി വെച്ച് കളയരുത്. പിന്നെയാവാം നമസ്കരിക്കുന്നത്, പിന്നെയാവാം ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ എന്റെ ജീവിതത്തിൽ ഫിറ്റാക്കുന്നത്, പിന്നെയാവാം മൗലവി സാഹിബ് വാതിൽ പറഞ്ഞതൊക്കെ ഞാൻ ഫിറ്റാക്കുന്നത് എന്നാരും പറഞ്ഞു പോകരുത്. പിന്നെ എന്ന് പറയുന്ന അത് നമ്മുടെ കാമൂസിൽ നിന്നിട്ട് നീക്കം ചെയ്യേണ്ടതാണ്. എന്താണ് കാമൂസ് എന്ന് പറഞ്ഞാല്? നിഘണ്ടു, മുസ്ലിങ്ങളുടെ നിഘണ്ടുവിൽ നിന്നിട്ട് നീക്കം ചെയ്യേണ്ട, ക്യാൻസൽ ചെയ്യേണ്ട പദമാണ് ഈ പിന്നെ എന്ന് പറയുന്നത്. നാം പിന്നെന്റെ ആൾക്കാരല്ല. നാം പിന്നെ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാൻ എപ്പോൾ ആരംഭിച്ചു? അന്ന് നാം പിന്നിലായി പോയിരിക്കുകയാണ്. എല്ലാ വിഷയത്തിലും പിന്നിലാണ് നാം, എവിടെയും നമുക്ക് മുന്നിലെത്താൻ സാധിക്കുന്നില്ല. നാം അള്ളാന്റെ കൽപ്പന പിന്നെയാവാമെന്ന് വെച്ചത് കൊണ്ട് തന്നെയാണ്. അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കട്ടെ. അതെ, നാം പറഞ്ഞു വരുന്നത് ഈ മഹാവീട്ടിലെ മെമ്പർമാരിൽ നിന്നിട്ട് ഒരു മെമ്പറാണ് ഹബീബ് ഇബ്നു സയ്യിദ് ഇബ്നു ആസിം. ഹബീബ് ഇബ്നു സയ്യിദ് ഇബ്നു ആസിം ആരുടെ മകൻ? നുസൈബയുടെ മകൻ ഹബീബ്. മറന്നു പോകരുത്, ഹബീബിനെ ആരും മറന്നു പോകരുത്. എന്റെയും നിങ്ങളുടെയും ഹബീബ് ആയിരിക്കേണ്ടതാണ് ആ ഹബീബ്. അദ്ദേഹം ആരായിരുന്നു? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തോടടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ ഇവിടെ യമാമയിൽ ഒരു കള്ളനബി ഉടലെടുത്തു എന്ന വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മെമ്പർമാർ, കേസറ്റ് കേൾക്കുന്നവർ മനപ്പാടമാക്കി വെച്ച വിഷയമാണ്. അവന്റെ പേരാണ് മുസൈലമത്തുൽ കദ്ദാബ്, പടുകള്ളൻ. അവൻ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തേക്കുകയുണ്ടായി, ഇന്നി ഉശ്രിക്തു ഫിൽ അംരി മഅക, നിങ്ങളോട് കൂടി മുഹമ്മദേ എന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പങ്കാളിയാക്കിയിട്ട് എനിക്ക് വഹി അറിയിച്ചു തന്നിരിക്കുകയാണ്. എന്ത്, നിങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതുപോലെ എനിക്കൊന്ന് നുബുവത്ത് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഭൂമുഖത്തെ നാം രണ്ട് ഭാഗമാക്കി ഓഹരിയാക്കിയിട്ട് എടുക്കാം. ഒരു ഭാഗത്തിൽ നിങ്ങൾ നബിയായിക്കോളി, ഒരു ഭാഗത്ത് ഞാൻ നബിയായിക്കോളാം. എഴുത്താണ് ആര്? മുസൈലിമത്തുൽ കദ്ദാബ്. ആർക്ക്? നമ്മുടെ അനുശേദി നേതാവായ കണ്ണായ കരളായ ഹൃദയമായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതെ, പക്ഷേ ഈ തത്വം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഖുറൈശികൾ ആ കഞ്ചംഗത്തിന്റെയും കനതിവാടിന്റെയും ഉടമകളാണല്ലോ. ഖുറൈശികൾ ലോകത്തെ ഏറ്റവും വലിയ തറവാട്ടുകാരാണ്. അവരെന്റെ വാക്ക് സ്വീകരിച്ചോളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മുഖേന അത് സ്വീകരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാര്യം വെച്ചിട്ട് പ്രത്യേകം എഴുത്തയക്കാൻ കാരണം എന്ന് കത്തയച്ചപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തും കൊണ്ടുവന്നതായ രണ്ട് വ്യക്തികളോട് ചോദിച്ചു, ഈ എഴുത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണ് ഉള്ളടക്കം? അവൻ നബിയാണെന്നാണല്ലോ. അവർ രണ്ടുപേര് പറഞ്ഞു, ഞങ്ങളും അവൻ പറയും പോലെ അഥവാ ഞങ്ങളുടെ നബി പറയും പോലെ പറയുന്ന ആളാണെന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുകയുണ്ടായി, പ്രതിനിധികളെ വധിക്കുക എന്ന സമ്പ്രദായം ലോകത്തിലില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞാനിപ്പോൾ കശാപ ചെയ്തിരുന്നേനെ, കഥ കഴിച്ചിരുന്നേനെ, വധിച്ചിരുന്നേനെ. പക്ഷേ ഇസ്ലാമിന്റെ നിയമത്തിലും പൊതുവെ മനുഷ്യ അവകാശത്തിലും പെട്ടതാണ് പ്രതിനിധികളെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, വധിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിടുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിട്ടയക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ എഴുത്തയക്കുകയാണ് മുസൈലിമത്തുൽ കദ്ദാബിന്. മുസൈലിമത്തുൽ കദ്ദാബിന് അയച്ചതായ എഴുത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾക്കൊള്ളിച്ച ഉള്ളടക്കം എന്തായിരുന്നു? മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്. ബിസ്മിക്ക് ശേഷമാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അസ്സലാമു അലാ മനിത്തബഅൽ ഹുദ, അതൊക്കെ തുടക്കമാണ് എല്ലാ റസൂൽ എഴുത്തുകളിലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാമു അലാ മനിത്തബഅൽ ഹുദ, സന്മാർഗത്തിന്റെ പിന്നിൽ അണിനിരന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ രക്ഷയുള്ളൂ. അതാദ്യം തുടക്കം. പിന്നെ റസൂൽ പറയുകയാണ്, മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ ദൂതനുമാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള എഴുത്ത് ആരിലേക്ക്? ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്, പടുകള്ളനായ മുസൈലിമയിലേക്ക്. അവനയച്ച എഴുത്തിൽ എന്താ എഴുതിയിരുന്നത്? അള്ളാഹുന്റെ ദൂതനായ മുസൈലിമയിൽ നിന്നിട്ട് അള്ളാഹുന്റെ ദൂതനായ മുഹമ്മദിലേക്ക് എന്നായിരുന്നു അവൻ എഴുത്തയച്ചിരുന്നത്. റസൂലുള്ളാഹി അയക്കുന്ന എന്താണ്? അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദിൽ നിന്നിട്ട് പടുകള്ളനായ മുസൈലിമയിലേക്കുള്ള കത്താണ്. പിന്നെ ഉള്ളടക്കം എന്താണ്? അമ്മാ ബഅദു ഫഇന്നൽ അർള ലില്ല, ലോകം മുഴുവനും അള്ളാഹുവിന്റെ അധീനത്തിലാണ്. യൂരിസുഹ ലിമൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം അതിന്റെ അവകാശം അള്ളാഹു നൽകുകയും ചെയ്യുന്നു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആര് ജീവിക്കുന്നു? അവർക്ക് മാത്രമേ അന്ത്യവിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എഴുത്ത്. ഈ എഴുത്ത് അയക്കുന്നതായ വ്യക്തി ആരാണെന്നറിയാമോ? എന്ന് പറഞ്ഞ എഴുത്ത് ആരുടെ കൂടെയാണ് അയക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ നാം ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്ന ഹബീബ് ഇബ്നു സയ്ദ് നുസൈബയുടെ മകന്റെ കയ്യിലാണ്. നുസൈബയുടെ മകനാകുന്ന ഹബീബ് റളിയല്ലാഹു തആല അൻഹു എഴുത്തുമായിട്ട് മുസൈലിമിന് ഇടയ്ക്കിലേക്ക് ചെന്നു. മുസൈലിമ എഴുത്തു വായിച്ചു നോക്കുമ്പോൾ മുസൈലിമയ്ക്ക് എന്തെന്നില്ലാത്ത കോപം. എന്നിട്ട് അവന്റെ പട്ടാളക്കാരെയും അവന്റെ പ്രജകളെയും അവന്റെ പാർലമെന്റ് മെമ്പർമാരെയും വിളിച്ചുകൂട്ടിയിട്ട്, കണ്ടില്ലേ ഞാൻ മുഹമ്മദിന് അയച്ച എഴുത്തിന് എന്താ മുഹമ്മദ് മറുപടി നൽകിയതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ? ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ മുമ്പിൽ നിർത്തിയിട്ട് ഹബീബിനോട് ചോദിച്ചു, റസൂൽ ഇവിടുന്ന് ചോദിച്ചല്ലോ പ്രതിനിധികളോട്, നിന്റെ അഭിപ്രായം എന്താണെന്ന്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന പോലെ ഹബീബിനോട്. ഹബീബിനോട് ചോദിച്ചു, അല്ല ഹബീബേ, അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹബീബ് പറഞ്ഞു, അതെ, ഇന്നി അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, ഞാൻ വിശ്വസിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് എന്ന്. അതഷ്ഹദു അന്നി റസൂലുള്ളാ, ഞാനും അല്ലാഹുവിന്റെ ദൂതനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഹബീബ് പറയുകയാണ്, ഞാൻ കേൾക്കുന്നില്ല. അതെ, അങ്ങനെയാണ്. അസത്യത്തിന്റെ ശബ്ദങ്ങൾ, എരുമരാഗം, കഴുതരാഗം, അസത്യം, ഷിർക്ക്, തോന്നിവാസം, അനാചാരം, സെക്യുലറിസം, കമ്മ്യൂണിസം, സോഷ്യലിസം, അനിസ്ലാമികത്വത്തിന്റെ ഏത് മുദ്രാവാക്യം ശബ്ദം, അത് മുസ്ലിങ്ങളുടെ കാതിൽ കേട്ടാൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യോഗ്യമായ കേൾവി അദ്ദേഹം കേൾക്കുന്നില്ല എന്ന അർത്ഥത്തിലേക്കാണ്. ഞാൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, അതഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അതെ എന്ന് പറഞ്ഞു. അതഷ്ഹദു അന്നി റസൂലുള്ളാ, ഞാൻ കേൾക്കുന്നില്ല എന്നാ മറുപടി. മൂന്നാം പ്രാവശ്യം ചോദിച്ചു, ഞാൻ കേൾക്കുന്നില്ല എന്നാണ് മറുപടി. അങ്ങനെ മൂന്നാം പ്രാവശ്യം മറുപടി കിട്ടിയപ്പോൾ അതാ മുസൈലിമ എന്താണ് കൽപ്പിച്ചത്? അല്ലാഹു റസൂൽ കൽപ്പിച്ച രൂപത്തിലുള്ള കൽപ്പനയല്ല, ലോക നിയമം വരേക്കും അവൻ അവിടെ വിറ്റാക്കിയില്ല. അവിടെ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ പാടില്ല എന്ന ലോക നിയമത്തിനെ പാലിക്കാത്ത രൂപത്തിൽ ലംഘിച്ചുകൊണ്ട് അവൻ ഓർഡർ പുറപ്പെടുവിക്കുകയാണ്, കൊണ്ടുവരൂ കത്തിയെന്ന്. വിഷം തീണ്ടിപ്പിച്ചതായ കത്തിയുമായിട്ട് വന്നിട്ട് ജീവനോടുകൂടി കഷ്ണമാക്കാൻ കഷ്ണിക്കാൻ ആരംഭിച്ചു. ആദ്യം ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറയുന്ന വാക്ക് കേൾക്കാത്തവന്റെ കാത് മുറിച്ചു എന്ന് കൽപ്പിച്ചു. ആദ്യം വലത് കാത് മുറിച്ചു, പിന്നെ ഇടത് കാത് മുറിച്ചു, പിന്നെയും ചോദിച്ചു, നീ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നാവ് ചലിപ്പിക്കാൻ സാധിക്കുന്ന സമയം വരേക്കും അഷ്ഹദു അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് എന്നത് ഞാൻ പറയുന്നു എന്നതല്ലാതെ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ടോ ശരീരത്തിന്റെ ഓരോ കഷ്ണങ്ങൾ, ഓരോ അവയവങ്ങളെ തുണ്ടുതുണ്ടായി മുറിക്കപ്പെട്ടു. അവസാനം ശരീരത്തിൽ ഹൃദയത്തിന്റെ ഭാഗം വരേക്കും മുറിച്ചു. ഹൃദയം വരെ കഷ്ണിച്ച് ജീവനോടുകൂടി ഒരു ശരീരത്തെ കഷ്ണിക്കപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ. പക്ഷേ മാറിയില്ല, പിൻവലിച്ചില്ല, തൗഹീദിൽ അടി ഉറച്ചു നിന്നു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്ന ആ നാവിനെയും അവസാനം മുറിച്ചപ്പോൾ പിന്നെ ശബ്ദം അറ്റുപോയി. പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം മുസൈലിമക്ക് കേൾക്കാൻ സാധിച്ചില്ല. പക്ഷെ ജീവനോടുകൂടി അദ്ദേഹത്തെ തുണ്ടുതുണ്ടാക്കി മുറിച്ചു നശിപ്പിച്ചു എന്നതാണ് സംഭവം. ഈ സംഭവം നമ്മുടെ കഥാവനിരയായ ഈ നുസൈബ റളിയല്ലാഹു തആല അൻഹയുടെ കാതിലേക്ക് എത്തിയപ്പോൾ എന്താണ് നുസൈബ പറഞ്ഞത്? നമ്മുടെ സ്ത്രീകളൊക്കെ എന്തായിരിക്കും പറയുക? ചുരുങ്ങിയ ഒന്ന് അട്ടഹാസം വരെ അട്ടഹാസിക്കാതിരിക്കുകയില്ല. നുസൈബ പറയുകയാണ്, എന്റെ മകനെ അതിന് വേണ്ടിയാണ് ഞാൻ വളർത്തിയത്, അതിന് വേണ്ടിയാണ് ഞാൻ തയ്യാറ് ചെയ്തത്. ഞാൻ ഏതൊരാവശ്യാർത്ഥം എന്റെ മകനെ വളർത്തിയോ ആ ആവശ്യാർത്ഥം മകൻ നിറവേറ്റി എന്നതിൽ ഞാൻ അല്ലാഹുവിന് സ്തുതി ചെയ്യുന്നു. കണ്ടില്ലേ എവിടെയാണ് അവരുടെ ഈമാൻ? എന്റെ മകനെ ഞാൻ വളർത്തിയത് അതിന് വേണ്ടിയാണെന്നാണ്. ആ അങ്ങനെ അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനമുണ്ടായി എന്നാണ്. കേട്ടില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൂടി നമ്മെ സ്വർഗത്തിൽ കടത്തട്ടെ. ഇങ്ങനെയുള്ളതായ ധാരാളം സംഭവങ്ങൾ മുസ്ലിം സ്ത്രീകളിൽ കാണാം, പുരുഷന്മാരിൽ പോലും ഈ കാലഘട്ടത്തിൽ കാണാത്തതായ ഈമാന് മുസ്ലിം സ്ത്രീകളിൽ കാണാം. നിങ്ങൾക്കെല്ലാം പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ് ഹംസ എന്ന് പറയുന്നതായ ഒരു കവയിത്രി ഉണ്ടായിരുന്നു. നല്ല കവിത പാടുന്ന സ്ത്രീയാണ്. ഒരു റിപ്പോർട്ടിൽ കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇംറുൽ ഖൈസ് ഏറ്റവും വലിയ കവിതയുടെ ഉടമയാണെന്നും കവിയാണെന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ആരോ പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ കവിയായിട്ടുള്ളത് ഹംസയാണെന്ന് പറയുകയുണ്ടായെന്നാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹ മുസ്ലിം കവിയത്രികളിൽ ഏറ്റവും പേരെടുത്തവരായിരുന്നു. അങ്ങനെയുള്ള ഹംസ, നീണ്ട ചരിത്രമാണ്, ഞാൻ ഹംസയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ആ ഹംസ റളിയല്ലാഹു തആല നാല് മക്കളുണ്ടായിരുന്നു. ആ നാല് മക്കളെയും ചെറുപ്പത്തെ വളർത്തുന്ന വേളയിൽ എപ്പോഴെല്ലാം യുദ്ധത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ, എപ്പോഴെല്ലാം ഹയ്യാ അലൽ ജിഹാദ് എന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം മക്കൾക്ക് വസ്ത്രം ധരിപ്പിച്ചിട്ട് അവർക്ക് ബുഹൂർ ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ പുകപ്പിച്ചിട്ട് ഉണ്ടല്ലോ നല്ല വാസന ദ്രവ്യം പുകപ്പിച്ചിട്ട് അവരോട് പറയാറുണ്ടായിരുന്നു, ചെല്ലൂ മക്കളെ പോർക്കളത്തിലേക്ക്, ചെല്ലൂ മക്കളെ പോർക്കളത്തിലേക്ക് എന്ന്. നമ്മുടെ കുട്ടികളോട് നമ്മുടെ ഉമ്മമാരും നാമം പറയാറുള്ളത് പോലെ യൂണിവേഴ്സിറ്റിയിലേക്ക് ആക്കുമ്പോൾ, മദ്രസയിലേക്ക് ആക്കുമ്പോൾ, ദർസിലേക്ക് ആക്കുമ്പോൾ, കോളേജിലേക്ക് ആക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളിസ്ഥലത്തിലേക്ക് ആക്കുമ്പോൾ, നീ വിജയിച്ചിട്ടല്ലാതെ വരരുത്, നീ റാങ്ക് നേടിയിട്ടല്ലാതെ വരരുത്, നീ സമ്മാനവുമായിട്ടല്ലാതെ വരരുത് എന്ന് പറയാറുള്ളത് പോലെ ഹംസാവ് പറയാറുണ്ടായിരുന്നു, മക്കളെ നിങ്ങൾ മടങ്ങി വരരുത്, കഴിയുന്നതും അള്ളാഹുവിന്റെ വഴിയിൽ പോരാടിയിട്ട് ഷഹീദായിട്ട് സ്വർഗത്തിലേക്ക് പറക്കാൻ പരിശ്രമിക്കേണ്ടതാണ് എന്നായിരുന്നു ഹംസ പറയാറുണ്ടായിരുന്നത്. അവസാനം ക്ഷമിച്ച് 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 തയ്യാർ ചെയ്ത് അയച്ച് അയച്ച് അയച്ചിട്ട് നബി മരിക്കുന്നു, സഹാബാക്കൾ എന്നിട്ട് പലരും മരിക്കുന്നു, എന്നിട്ട് മഹാത്മാക്കളാകുന്ന സഹാബാക്കൾ ഖാദിസിയ എന്ന് പറയുന്ന ആ ഇറാഖിന്റെ പരിസരത്തിൽ നടന്നതായ ചരിത്ര പ്രസിദ്ധനമായ കിസ്ര രാജ അഥവാ പേർഷ്യൻ ചക്രവർത്തിയോട് നടത്തിയതായ കിസ്ര രാജാവിനോട് നടത്തിയതായ യുദ്ധത്തിൽ, കിസ്ര എന്ന് പറഞ്ഞാൽ കൈസർ എന്ന് പറഞ്ഞാൽ റോമൻ ചക്രവർത്തി നേതാവിനാണ് പണ്ട് പറയുക, കിസ്ര എന്ന് പറയുന്നത് പേർഷ്യൻ ചക്രവർത്തി നേതാവിനാണ്. ഈ പേർഷ്യക്കാരോട് നടത്തിയതായ നീണ്ട യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ 4 കുട്ടികളെയും അയച്ചു. എന്നിട്ടോ ഓരോ കുട്ടിയും പദ്യമൊക്കെ പാടിയിട്ടുണ്ട്. നമുക്ക് മുസ്ലിമിലേക്ക് ചെല്ലണം, അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഓരോ കുട്ടികളും ഉമ്മയുടെ കൽപ്പന അനുസരിച്ചിട്ട് പോരാടി, എന്നിട്ട് ഓരോ കുട്ടിയും ഷഹീദായി. ഓരോ കുട്ടിയുടെ വാർത്തയെയും ഉമ്മയുടെ കാതിൽ അലതല്ലി. ഓരോ കുട്ടിയുടെയും വാർത്ത, മക്കൾ പോയിട്ട് ഇസ്ലാമിന് വേണ്ടി പോരാടണമെന്ന നിർബന്ധമുണ്ടായിരുന്ന ആ മഹദിയുടെ വീട്ടിലേക്ക് 4 മക്കളും 4 കുട്ടികളും ഒരേ പോർക്കളത്തിൽ വെച്ചിട്ട് ഷഹീദായി എന്ന വാർത്ത കേട്ടപ്പോൾ, അൽഹംദുലില്ലാഹി അല്ലദി ശറഫനി ബഖത്ലിഹിം, എന്നെ അവരെ വധിക്കലുകൊണ്ടും അവരെ ഷഹീദാക്കലുകൊണ്ടും എന്നെ ബഹുമാനിച്ച റബ്ബുൽ ഇസ്സത്തിന് സ്തുതി എന്നായിരുന്നു ഹംസ പറഞ്ഞത്. എന്താണ്, 4 മക്കളെയും അള്ളാഹു കൊണ്ടുപോയതിൽ, അങ്ങനെ എന്നെ ബഹുമാനിച്ചതിൽ, 4 ശുഹദാക്കളുടെ ഉമ്മയാക്കി എന്നെ മാറ്റിയതിൽ അള്ളാഹുവിന് ഞാൻ സ്തുതി ചെയ്യുന്നു, അള്ളാഹുവിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു ആ മഹദി പറഞ്ഞിരുന്നത്. എന്നിട്ടോ അള്ളാഹുവിന്റെ അനുഗ്രഹീത വീടാകുന്ന സ്വർഗത്തിൽ എന്നെ അള്ളാഹു അവരോട് കൂടി ഒരുമിച്ച് കൂട്ടട്ടെ എന്നായിരുന്നു അവർ പ്രാർത്ഥിച്ചത്. നമുക്കും പ്രാർത്ഥിക്കാം, അവരോട് കൂടി നമ്മയെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. പാഠം പഠിക്കാൻ ഉതകുന്നത് കൊണ്ട് നീട്ടുന്നില്ലെങ്കിലും, ഹംസ മക്കളോട് യുദ്ധത്തിന് വേണ്ടി അയക്കുന്നതിന് മുമ്പ് പറഞ്ഞതായ ഒരു ചെറിയൊരു പ്രസംഗമുണ്ട്. 5-8 വരികൾ മാത്രമുള്ള പ്രസംഗം, ഞാൻ ഷോർട്ടാക്കിട്ട് പറഞ്ഞു കളയാം. നമുക്കിൽ നിന്ന് പാഠം പഠിക്കാനുണ്ട്. ഉമ്മ മക്കളോട് പറയുന്നത് കേൾക്കുക. യാബനിയ, എന്റെ കുഞ്ഞോമന മക്കളെ, അസ്ലംതും തായീൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തെ തൗഹീദ് ചൊല്ലിയിട്ട് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയിട്ടുള്ളത് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയാണ്. വഹാജർത്തും മുഖ്താരീൻ, നിങ്ങളെ സ്വന്തം ഇഷ്ടത്തിലാണ് അള്ളാഹുക്ക് വേണ്ടി നിങ്ങൾ ഹിജ്റ പോയിട്ടുള്ളതും. അള്ളാഹുവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വീടും നാടും ഒഴിവാക്കിയിട്ട് നിങ്ങൾ പുറപ്പെട്ടിട്ടുള്ളതും. അതുകൊണ്ട് വല്ലരീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുനെ തന്നെയാണ് സത്യം. ഇന്നക്കും ബനൂ ഇംറാഅത്തിൻ വാഹിദ, ഒരു ഉമ്മയുടെ മക്കളാണല്ലോ നിങ്ങൾ. മാ ഖുന്തു അബാക്കും, നിങ്ങളുടെ വാപ്പയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. വലാ ഫളഹത്തു ഖാലക്കും, നിങ്ങളുടെ അമ്മാമന്മാരെയും ഞാൻ വഷളപ്പെടുത്തിയിട്ടില്ല. വലാ ഹജന്തു ഹസ്ബക്കും, നിങ്ങളുടെ തറവാട്ടിൽ ഒരു കറുത്ത പുള്ളി ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് പോലുമില്ല. വലാ ഗയ്യർത്തു നസബക്കും, നിങ്ങളുടെ തറവാട്ടിനെയോ പെരുപ്പത്തിനെയോ നിങ്ങൾക്ക് പെരുപ്പം പറയാനുണ്ടെങ്കിൽ അതിലൊന്നും ഞാൻ ഒരു കളങ്കവും വീഴ്ചയും വരുത്തിയിട്ടില്ല മക്കളെ. ഖത്താലമൂന മാ അദല്ലാഹു ലിൽ മുസ്ലിമീന മിന സവാബ്, നിങ്ങൾക്കറിയാം എത്ര പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒറിജിനൽ മുസ്ലിങ്ങൾക്ക് പരലോകത്തിൽ തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നത്. അതുപോലെ തന്നെ കാഫിറുകളോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് പരലോകത്തിൽ അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നതും നിങ്ങൾക്കറിയാം. എന്ന് മാത്രമല്ല മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, ഭൂമിയേക്കാളും ഭൗതിക നേട്ടങ്ങളെക്കാളും ഇവിടെ കുറച്ചു കാലം ജീവിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം പരലോകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു, അതുകൊണ്ട് എന്റെ മക്കളെ നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ ഞാൻ പോർക്കളത്തിലേക്ക് ഖാദിസിയയിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ശത്രുക്കളുടെ മുമ്പിലേക്ക് ആനപ്പട്ടാളത്തിന്റെ മുമ്പിലേക്ക് നിങ്ങളെ അയക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹ് പറഞ്ഞൊരു വാക്കാണ് നിങ്ങളോട് വസിയത്തായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്റെ കുഞ്ഞോമന മക്കളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട്. ഒസാബിറു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ കൈകൊള്ളേണ്ടതുണ്ട്. ശത്രുക്കൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ? ശത്രുക്കൾ ക്ഷമിച്ചുകൊണ്ടാണല്ലോ നിങ്ങളോട് അസത്യത്തിന്റെ ഉടമകൾ ക്ഷമിച്ചിട്ട് തലകൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സത്യത്തിന്റെ ഉടമകൾക്ക് എന്തുകൊണ്ട് തലകൊടുക്കാൻ വേണ്ടി രംഗത്തിറങ്ങിക്കൂടാ? ഒറാബിത്തു, ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ ക്യാമ്പടിക്കുകയും ഇസ്ലാമിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുകയും ചെയ്യുക. ഒത്തക്കുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. ലഅല്ലക്കും തുഫ്ലിഹൂ, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ. അതുകൊണ്ട് മക്കളെ, നാളെ രാവിലെ, ഇത് രാത്രിയാണ് ഈ പ്രസംഗം. പ്രസംഗം കുറെ നീണ്ടതാണ്, ഞാൻ ഷോർട്ടാക്കിയതാണ്. പ്രസംഗത്തിൽ പറയുകയാണ് മക്കളെ, നാളെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒട്ടും തറദ്ദുദില്ലാതെ, ഒട്ടും യാതൊരു നിലക്കും നിങ്ങൾക്ക് മാനസികമായ വിഷമമില്ലാത്ത രൂപത്തിലായിരിക്കണം പോർക്കളത്തിലേക്ക് ചെല്ലേണ്ടതെന്ന് മഹദിയായ ഹൻസ പറഞ്ഞിരുന്നു എന്നാണ് മക്കളോട്. ബഹുമാനികളെ, ഉമ്മു സഈദ് റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ് ആരെക്കുറിച്ച്? നുസൈബയെ കുറിച്ച്. നുസൈബ ഉഹദ് പോർക്കളത്തിലാണ് നമ്മൾ അല്ലേ, ഉഹദ് പോർക്കളത്തിൽ നുസൈബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വെച്ചിട്ട് യുദ്ധം ചെയ്യുന്ന രംഗത്തിലാണ് നമ്മൾ ഹബീബിന്റെ അടുക്കലേക്കൊക്കെ പോയത്. ഹബീബിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നുസൈബ റളിയല്ലാഹു തആല അൻഹ ഹബീബിന്റെ വാർത്ത കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഞാനൊരു സമയത്ത് മുസൈലിമത്തിൽ കസാബ് എന്റെ മകനെ വധിച്ചതുപോലെ ഞാൻ കരഞ്ഞിട്ടില്ല. എന്റെ മകൻ മരിച്ചത് കാരണത്താൽ, കാരണം എന്റെ മകൻ സ്വർഗത്തിലേക്കാണല്ലോ പോയത്. പക്ഷെ മുസൈലിമയുടെ മരണ വാർത്ത കാരണത്താൽ മുസൈലിമയുടെ കുടുംബക്കാരെ കൊണ്ട് മുഴുവൻ ഞാൻ കരയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നുസൈബ പറഞ്ഞിരുന്നു. ഓരോ വിഭാഗത്തിന് ഓരോ വാക്കാണല്ലോ ഉണ്ടാവുക, സ്ത്രീകളോട് ചോദിച്ച രൂപത്തിലുള്ള വാക്കാണ്. ആ സ്ത്രീയുടെ വാക്ക് എന്തായിരുന്നു? എന്നെ കരയിപ്പിക്കാൻ അവൻ പരിശ്രമിച്ചു, പക്ഷേ എന്നെ കരയിപ്പിക്കാൻ അവനെ കൊണ്ട് സാധിച്ചില്ല. കാരണം എന്റെ മകൻ സ്വർഗത്തിൽ പറക്കുന്നതുകൊണ്ട് ഞാൻ കരയില്ല, പക്ഷെ അവനെ ഞാൻ കരയിപ്പിക്കും എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഇതേ നുസൈബ യമാമ യുദ്ധത്തിൽ 40,000 പട്ടാളക്കാരുമായിട്ട് വന്നല്ലോ അവര്. നുസൈബ എവിടേക്ക് വന്നു? യമാമയിലേക്ക്, യുദ്ധത്തിന് വേണ്ടിയിട്ട്. ആരോട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പട്ടാളത്തിനോട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അയച്ച ആരെയായിരുന്നു? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ആ പോർക്കളത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുസൈമ ജീവിക്കുന്ന കാലത്തോളം ഞാൻ ജീവിക്കുന്നതല്ല, അദുല്ലാഹി മുസൈമ, അള്ളാഹുവിന്റെ കഠിന ശത്രു മുസൈലിമ, എവിടെയാണവൻ എവിടെയാണവൻ എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹാസിച്ചുകൊണ്ട് മുസൈലിമയെ അന്വേഷിച്ചുകൊണ്ട് മഹദിയായ നുസൈബ ഓടിച്ചെന്നിരുന്നു എന്നാണ്. അവൻ ജീവിക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ചരിത്രത്തിൽ കാണുന്നു. അവിടെ ഒരു അഭിപ്രായത്തിൽ വഹ്ഷിയാണ് റളിയല്ലാഹു തആല അൻഹു മുസൈലിമയെ വധിച്ചതെന്ന്. ആ സമയത്ത് രംഗത്തുണ്ടായിരുന്നു ആര്? നുസൈബ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ മകനെ കഷ്ണം കഷ്ണമായി തുണ്ട് തുണ്ടാക്കി മുറിച്ച മുസൈലിമയുടെ ചോര ചിതറി അവിടെ അവന്റെ ചിന്ന ഭിന്നമായ ജഡത്തെ കാണാനുള്ള ഭാഗ്യം ആർക്കുണ്ടായിരുന്നു? നുസൈബ റളിയല്ലാഹു തആല അൻഹക്കുണ്ടായിരുന്നു. നുസൈബയുടെ ഒരു കൈ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. നുസൈബ റളിയല്ലാഹു തആല അൻഹയുടെ കൈ യമാമ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ മരണം വരേക്കും ഒരു കൈയില്ലാതെ ജീവിച്ചവരായിരുന്നു. സുഹൃത്തുക്കളെ, മറ്റൊരു സംഭവം നിങ്ങൾ കേൾക്കുക. ഈ കൈ പോയെന്നൊക്കെ പറയുമ്പോ ചിലപ്പോഴൊക്കെ കൈ പോയാൽ പെട്ടെന്ന് ചോര നിൽക്കൂല, പണ്ടുള്ള കാലത്തിലും എപ്പോഴും. പക്ഷെ ചോര നിന്നില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പല മാർഗമുണ്ടല്ലേ. പക്ഷെ അന്നെന്താ ചെയ്യാന്നറിയാമോ? എന്താ ചെയ്യാ? എണ്ണ തിളപ്പിക്ക, എന്നിട്ടോ ആ മുറിവുള്ള സ്ഥലത്തെ എവിടുക്കിട എണ്ണയിലേക്ക് മുക്കലാണ്. മനസ്സിലായില്ലേ? അത് ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാം. പരിക്കേൽക്കുന്ന സമയത്ത് ചോര നിന്നില്ലെങ്കിൽ സഹാബാക്കൾ ചെയ്യാറങ്ങനെയായിരുന്നു. ചരിത്രകാരന്മാർ എഴുതിയിരിക്കുകയാണ് നുസൈബ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൈമുറിഞ്ഞ വേളയിലുള്ളതിനേക്കാളും വിഷമമുണ്ടായത് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അവിടെ പോർക്കളത്തിൽ വെച്ചിട്ട് നുസൈബയുടെ ചോര നിർത്താൻ വേണ്ടിയിട്ട് തളച്ച എണ്ണയുമായി കൊണ്ടുവന്നിട്ട് മുഖ്യ വേളയിലായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ അങ്ങനെയുള്ളതായ വിഷമതകൾ സഹിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് ആ പോർക്കളത്തിലിറങ്ങിയിട്ട് നമ്മൾ എന്ത് കാട്ടി? നമ്മൾ ഒരു വേർപ്പ്, വേർപ്പെങ്കിലും ഒരു തുള്ളി വേർപ്പെങ്കിലും ഇസ്ലാമിന് വേണ്ടി ഒലിപ്പിക്കാൻ നാം പാടുപെട്ടോ? വേർപ്പ് ഒലിപ്പിക്കുന്ന കഷ്ടം കാര്യം പോകട്ടെ, വേർപ്പൊന്നും ഒലിപ്പിക്കാത്ത രൂപത്തിൽ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തതായ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നമ്മൾ കിട്ടോ? എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തതായ പള്ളിയിൽ നമ്മൾ കിട്ടൂല. ആ നമ്മളെന്ന് നിങ്ങളല്ല, അങ്ങനെയുള്ള കൗമിനെ കിട്ടൂല. അള്ളാഹ് അവരെ ഹിദായത്തിലാക്കട്ടെ. എവിടെയാണ് അവർ നിൽക്കുന്നത്, എവിടെയാണ് നാം നിൽക്കുന്നത്? അവരൊരു പ്രത്യേക കൗമായിരുന്നു എന്നൊന്നും പറയരുത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ളത് അവരെ പോലെ നിങ്ങളായാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ്. അവർക്ക് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അവരുടെ ജീവിതം നമ്മുടെ ജീവിതമായി മാറാൻ വേണ്ടിയാണ്. ആ വെറും കഥ കെട്ടി രസിക്കാൻ വേണ്ടിയല്ല. അള്ളാഹു മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മെ ഹിദായത്തിലാക്കട്ടെ. മുസീബ പറയുന്നു, കാറ്റ് മുഴുവനും മുസ്ലിങ്ങളുടെ കയ്യിലായ ഒരു സന്ദർഭത്തിൽ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടിയായിരുന്നു. കാറ്റ് നിറഞ്ഞ വിജയം എന്നുള്ള അർത്ഥത്തിലേക്ക്. അങ്ങനെ അവസാനം പിന്നെ കോലം മാറി. കോലം മാറുന്ന സമയത്ത് പിന്നെ ജനങ്ങൾ പിന്തിരിഞ്ഞോടാനും പർവ്വതത്തിൽ കയറാനും ഒളിക്കാനും രക്ഷപ്പെടാനും ഒക്കെ ആരംഭിച്ചു രണാങ്കളത്തിൽ. ആ സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പരിസരത്തിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഹൗസിൽ നിന്നിട്ട് ഞാൻ എറിഞ്ഞുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ദുഷ്ടൻ, ഇബ്നു ഖംആ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ എന്റെ മുമ്പിലേക്ക് വന്ന് അവനോട് ഞാൻ പോരാടാൻ വേണ്ടി പാടുപെട്ടു. ജനങ്ങളെല്ലാം അവന്റെ പിന്നിൽ നിന്നിട്ട് ഓടിയിരുന്നു. അവന് രണ്ട് ദിറ ഉണ്ടായിരുന്നു, രണ്ട് പടയങ്ങി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അടിക്കുന്ന അടിയോ ഇടിക്കുന്ന ഇടിയോ എന്റെ വാളോ എന്റെ പരിചയോ ഒന്നും തന്നെ അവന് തട്ടുന്നില്ല. ശരിക്ക് അവൻ ഭദ്രമായിട്ട് അവന്റെ ശരീരത്തിൽ എന്താണ് പ്രതിരോധ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ ദുഷ്ടന്റെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഉമ്മു സഅദാണ്, സഹീഹായ റിപ്പോർട്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മു സഅദ് റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്, എന്റെ മുമ്പിൽ നുസൈബ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ദുഷ്ടൻ ഇവരിൽ ഉണ്ടാക്കിയ ആ പരിക്കിനെ കാണിച്ചു തന്നു. ഒരു വലിയ കുഴി, ഒരു പകുതി വരെയൊക്കെ അകത്ത് ഇടാൻ പറ്റുന്ന സൈസിലുള്ള ഒരു കുഴി ഇവിടെ കാണിച്ചു തന്നു എന്നാണ് മഹദി. ഉഹദിൽ വെച്ചിട്ട് ഇബ്നു ഖം എന്ന് പറയുന്ന ദുഷ്ടൻ ഉണ്ടാക്കിയതായ പരിക്കായിരുന്നു എന്നാണ്. അങ്ങനെ ആ മഹദി ശരീരത്തിൽ 12 പരിക്കുകൾ പ്രകടമായി കാണാറുണ്ടായിരുന്നു എന്നാണ്. എല്ലാവരും ബഹുമാനിച്ചിരുന്ന അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം അബൂബക്കർ സിദ്ദീഖ് നുസൈബയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴെല്ലാം ഗനീമത്ത് മുതലുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് നല്ലത് നോക്കിയിട്ട്, സ്ത്രീകൾക്ക് ആഗ്രഹമുള്ളത് നാടകളായിരിക്കും, നല്ല നാട നോക്കിയിട്ട് അവരുടെ ശരീരത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് പൊതിയാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് പോർക്കളത്തിൽ നിന്നിട്ട് ശത്രുക്കളെല്ലാം പിന്തിരിഞ്ഞോടിയിട്ട് ഹംറാഉൽ അസദ് എന്ന് പറയുന്നതായ ഒരു സ്ഥലത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പട്ടാളവും അവരുടെ പിന്നിലേക്ക് ഓടിയിട്ട് അവർ പരാജയപ്പെട്ടവർ തന്നെയാണെന്ന് അവരെ കൊണ്ട് തെളിയിപ്പിക്കുവാനും സമ്മതിപ്പിക്കുവാനും വേണ്ടിയിട്ട് ഓടുകയുണ്ടായി. ആ ഓടിയ വേളയിൽ, അത് പിറ്റേ ദിവസങ്ങളായിരുന്നു, യുദ്ധം കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു, ആ ദിവസത്തിൽ നുസൈബയെ കണ്ടില്ല കൂട്ടത്തിൽ. നുസൈബ കാര്യമായ പരിക്കേറ്റത് കാരണത്താൽ ക്ഷീണിതയായതുകൊണ്ട് ആയിരിക്കും വരാത്തതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതുകൊണ്ട് യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്നതിന് മുമ്പായിട്ട് നുസൈബയുടെ വീട്ടിൽ പോയിട്ട് നുസൈബയെ കുറിച്ച് അന്വേഷിക്കുകയാണ് ചെയ്തത്. അത്ര ബന്ധം, അത്ര സ്നേഹം ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുസൈബയോട് കാട്ടിയിരുന്നു. ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത് സ്ത്രീകളോട് പറയുന്ന കാര്യമല്ല, പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ കേൾക്കേണ്ട കാര്യമായതുകൊണ്ട് തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കുടുംബത്തിന് വേണ്ടിയും അവർക്ക് പൊതുവിലും അവരുടെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. നബി സല്ലല്ലാഹു തങ്ങൾ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ജഅൽഹും റഫഖാഈ ഫിൽ ജന്ന. എന്തൊരു പ്രാർത്ഥനയാണ്! അതിനേക്കാളും നല്ല പ്രാർത്ഥന എന്താ വേറെ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുസൈബയുടെ അധ്വാനവും ത്യാഗവും പ്രവർത്തനവും നബിയുടെ മുമ്പിൽ വെച്ചിട്ട് ഉഹദിൽ കണ്ടപ്പോൾ നബിയുടെ പരിസരത്തിൽ അവരുടെ രണ്ട് മക്കളെയും അവരുടെ ഭർത്താവിനെയും അവരുടെ കുടുംബക്കാരെയും എല്ലാം അധ്വാനിക്കുന്ന കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞിരുന്നു എന്നാണ്, അല്ലാഹുമ്മ ജഅൽഹും റഫഖാഈ ഫിൽ ജന്ന, സ്വർഗത്തിൽ എന്റെ കൂടെ ജീവിക്കുന്നവരാക്കി ഇവരെ നീ മാറ്റണേ രക്ഷിതാവേ. അള്ളാഹുന്റെ റസൂലിന്റെ പ്രാർത്ഥനയായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അവരുടെ കൂടെ നമുക്കും ചെല്ലാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആനിൽ ഖുർആനിൽ ഒരു ആയത്ത് അവരുടെ ആവശ്യാർത്ഥമൽ എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റില്ല. അവര് ഒരവസരത്തിൽ പറയുകയുണ്ടായി പോലോ, ഖുർആനിൽ പുരുഷന്മാരോടാണല്ലോ കൂടുതൽ അള്ളാഹ് സംസാരിക്കുന്നത്, സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾക്കും ഇന്നതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുകൾ വളരെ ദുർലഭമാണല്ല കാണുന്നില്ലല്ലോ എന്നൊരവസരത്തിൽ പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നേരത്തെ ഓതി വെച്ചതായ ആയത്താകുന്ന ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. ഓരോ കാര്യം പറയുമ്പോൾ അല്ല, പെണ്ണുങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അവകാശത്തിൽ ഇത് പങ്കാളികളാണെന്ന് കാണിച്ചു തരുന്നതായ ഒരായത്തിറക്കി എന്നാണ്. ഈ ആയത്തിറങ്ങാൻ കാരണം മുഫസ്സിറീങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നുസൈബ ആവശ്യപ്പെട്ടതായിട്ട് പറയപ്പെടുകയാണ്. കണ്ടില്ലേ, അതായത് ഭൂമിയിൽ അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥന കിട്ടിയെന്ന് മാത്രമല്ല, വാനലോകത്തിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അർശന്റെ ഉടമ സിംഹാസനത്തിന്റെ മീതെ വെച്ചിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട് നുസൈബയുടെ എന്നതിലേക്കുള്ള അടയാളമാണ് ആയത്ത് അവരുടെ ആവശ്യാർത്ഥമിറങ്ങി എന്നതിലേക്ക്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി, മുസ്ലിമായ പുരുഷന്മാരും മുസ്ലിമത്തായ സ്ത്രീകളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, മുഅ്മിനായ പുരുഷന്മാരും മുഅ്മിനത്തായ സ്ത്രീകളും, അതുപോലെ തന്നെ ഉസ്താദ് ഉൽഖാനത്തീന ഉൽഖാനിതാത്തി, അള്ളാഹുനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നതായ, അള്ളാഹുലേക്ക് മടങ്ങിയുകൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുനോട് കേണപ്പഴിച്ചുകൊണ്ട് ജീവിക്കുന്നതായ വിഭാഗം പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, ഉസ്താദീന ഉസ്താദിഖാത്തി, ധർമ്മം ചെയ്യുന്നവരും സിദ്ഖ് അല്ലെങ്കിൽ സത്യവാൻമാരായ പുരുഷന്മാരും സ്ത്രീകളും, അതുപോലെ തന്നെ ഉസ്താബിദീന ഉസ്താബിറാത്തി, ക്ഷമ കൈകൊള്ളുന്ന പുരുഷന്മാരും സ്ത്രീകളും, ഉസ്താഇമീന ഉസ്താഇമാത്തി, നോമ്പ് പിടിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വൽഹാഫിദീന ഫുറൂജഹും വൽഹാഫിദാത്തി, ഗുഹ്യ സ്ഥാനത്തെ സംരക്ഷിച്ചുകൊണ്ട് വ്യഭിചരിക്കാതെ, തോന്നിവാസം ചെയ്യാതെ, അനാചാരം ചെയ്യാതെ, സംരക്ഷണത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കൂടുതൽ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്ന പുരുഷന്മാരും കൂടുതൽ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്ന സ്ത്രീകളും. ഈ പറഞ്ഞവിടത്തെല്ലാം അള്ളാഹു പുരുഷന്മാർ സ്ത്രീകൾ, പുരുഷന്മാർ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമാ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഭാഗത്തിനെല്ലാം അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളും അറ്റമില്ലാത്ത പ്രതിഫലങ്ങളും പാപമോചനവും അള്ളാഹു തയ്യാറു ചെയ്തു വച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രതിഫലത്തിൽ അവകാശമുണ്ട് എന്ന ആയത്ത് ഇറങ്ങാൻ തന്നെ കാരണക്കാരിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആര്? നുസൈബ ബിൻത് കഅബ് അൽ മദനിയ്യ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ സ്ത്രീകൾ യുദ്ധത്തിൽ പങ്കെടുത്തതായ ഏറ്റവും കുറഞ്ഞതായ ചില സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടി അതിൽപ്പെട്ട ഒന്നാണ് നേരിട്ട് രംഗത്തിറങ്ങിയതായ സംഭവം. അതുപോലെ തന്നെ ഹൗല ബിൻതുൽ അസ്വർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഹിസ്റ്ററി ചരിത്രത്തിൽ കാണുന്നു. ഹൗല ബിൻതുൽ അസ്വർ എന്ന് പറഞ്ഞാൽ അസ്വർ അള്ളാഹു റസൂലിന് വേണ്ടി ഷഹീദായ ഒരു വ്യക്തിയാണ്. സാധാരണ ഷഹീദായതല്ല, അള്ളാഹു റസൂലിന് വരുന്നതായ അമ്പിനെ സ്വീകരിച്ച് ആ അമ്പ് കൊണ്ട് മരിച്ച് ഷഹീദായതായ ഒരു വ്യക്തിയാണ് ആര്? അസ്വർ. ആ അസ്വറിന്റെ മകളാണ് ഹൗല. ഹൗല ബിൻതുൽ അസ്വർ റളിയല്ലാഹു തആല അൻഹ അവരുടെ ആങ്ങള ളിറാർ ബിൻതുൽ ളിറാർ ഇബ്നുൽ അസ്വർ ഒരവസരത്തിൽ അഭയാർത്ഥിയായി യർമൂക്ക് യുദ്ധത്തിൽ എന്ന് കേട്ടപ്പോൾ, യർമൂക്ക് യുദ്ധത്തിൽ ശത്രുക്കൾ അവരെ പിടികൂടി എന്ന് കേട്ടു. ഹൗല തന്റിൽ നിന്നിട്ട് വാർത്ത കേൾക്കുകയാണ്. ഹൗല മുസ്ലിങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. തന്റിലാണ് അവർക്ക് വേണ്ടി വെള്ളം എത്തിച്ചു കൊടുക്കുക, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നതാണ് അവരുടെ ഡ്യൂട്ടി. അതിനിടക്ക കേൾക്കുന്നത് റോമൻ ചക്രവർത്തിമാർക്ക് പട്ടാളത്തിന് എന്റെ ആങ്ങള അഭയാർത്ഥിയായി കീഴടങ്ങേണ്ടി വന്നു എന്ന വാർത്ത. 240,000 ശത്രുക്കളുടെ എണ്ണം, മുസ്ലിങ്ങൾ 24,000 ആയിരുന്നു. മുസ്ലിങ്ങൾ 24,000, ശത്രുക്കൾ 240,000, പത്തിലൊരു ഭാഗം അല്ലെ. കുറഞ്ഞതായ ഒരു സമൂഹം, ഒരു പട്ടാളം ശത്രുക്കളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയായിരുന്നു ഓരോ അത്. എന്നിട്ട് ഹൗലയെക്കുറിച്ച് നീണ്ട സംഭവങ്ങൾ, 3-4 പേജുകളാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അവരുടെ യുദ്ധത്തെക്കുറിച്ച്. ഹൗല പുരുഷന്മാർ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് ഖാലിദ് അറിയാതെ, ഖാലിദാണ് പട്ടാളത്തിന്റെ കമാൻഡർ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്, ഖാലിദ് അറിയാതെ രൂപത്തിൽ രംഗത്തിറങ്ങി അനുജനെ അല്ലെങ്കിൽ ആങ്ങളയെ മടക്കി കിട്ടണമെന്നതായ ആ ആഗ്രഹവും അതോടുകൂടി രംഗത്ത് ഇറങ്ങാനുള്ള കെൽപ്പിണ്ടി എന്നത് ലോക മുസ്ലിം പുരുഷന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. നിങ്ങള് പുരുഷന്മാരാവണം, സ്ത്രീകളാവരുത്. പക്ഷേ സ്ത്രീകളിലുമുണ്ട് നിങ്ങളെക്കാളും കൽപ്പുള്ളവർ എന്നതുകൂടി അവരുടെ പ്രവർത്തനം കുറിക്കുന്നു. എന്നിട്ട് ഹൗലയുടെ ആ രംഗപ്രവേശനം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയെന്നാണ്. ദശക്കണക്കിൽ തലയേറിയപ്പെടുന്നു, നൂറക്കണക്കിൽ കുതിരകൾ പിന്തിരിഞ്ഞോടുന്നു. ഹൗല എന്ന് പറയുന്ന ഇവർ പുരുഷനാണെന്നാണ് മുസ്ലിങ്ങൾ പോലും ധരിച്ചിരുന്നത്. സ്ത്രീയാണെന്നുള്ള വാർത്ത അറിയുകയില്ല, കാരണം തൽസീം ചെയ്തിട്ടാണ് അവർ രംഗത്തിറങ്ങിയത്. കണ്ണ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ, ആളെ മനസ്സിലാകുകയില്ല. ഡ്രസ് കണ്ടാൽ പുരുഷന്മാരുടെ ഡ്രസ്സുമാണ്. കുതിരയുടെ പുറത്ത് ഒരു നല്ല ശുജാത്തോടു കൂടി പോരാടുന്നതായ ഒരു വ്യക്തി പെട്ടെന്ന് രംഗത്തിറങ്ങി. ഖാലിദ് തന്നെ അറിയാതെ വന്നു ആരാണിത് എന്നത്. അങ്ങനെ അവര് ചില സ്ഥലങ്ങളിൽ ടെന്റുകളിലേക്ക് പോയിട്ട് പോരാടിയിട്ട് 40-50 ശത്രുക്കളെ ടെന്റുള്ള ഭാഗത്തിലേക്ക് ചെന്നിട്ട് ടെന്റുകൾ മുഴുവനും അവരുടെ നേതൃത്വത്തോടുകൂടി അവിടെ നിലംപതിപ്പിക്കുകയും അതിലുള്ളവരെല്ലാം പിന്തിരിഞ്ഞോടുന്നതായ രംഗങ്ങൾ കണ്ടു. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അവരെ ശരിക്കു നോക്കണം, ആരാണ് ആ പട്ടാളക്കാരനാണെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു എന്നും, അങ്ങനെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഹൗല പുരുഷന്മാരുടെ ഭാഗത്തിലേക്കും മുസ്ലിം പട്ടാളത്തിന്റെ ഭാഗത്തിലേക്കും വരാതെ പിൻവശത്തിൽ പോയിട്ട് അവരുടെ ടെന്നിലേക്ക് തന്നെ ചെന്നു എന്നും, അങ്ങനെ ചെന്ന വേളയിൽ ഖാലിദിന്റെ പ്രതിനിധികൾ പോയിട്ട് ആരാണ് ഫാരിസ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മറുപടിയില്ല. അങ്ങനെ ഖാലിദ് തന്നെ നേരിട്ടിട്ട് ഫാരിസിനെ പരിചയപ്പെടാൻ പോയപ്പോൾ ഖാലിദിനോട് പറഞ്ഞു, ഖാലിദേ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയും അള്ളാഹുവിന്റെ റസൂലേ അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാളെന്നും പേര് വെച്ച വ്യക്തിയല്ലേ, അതുകൊണ്ട് നിങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ നിൽക്കുക. ഞാൻ ആരാണെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഞാൻ നിങ്ങളുടെ ഇനത്തിൽപ്പെട്ട ആളല്ല, മറ്റേ ഇനത്തിൽപ്പെട്ട ആളാണ്. ഞാൻ സ്ത്രീയാണ് എന്ന് പറയുകയും ഞാൻ എന്റെ ആങ്ങള ലിറാറിന് പകരം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ലിറാർ അഭയാർത്ഥിയായി എന്ന വാർത്ത കേട്ടതുകൊണ്ട് ലിറാർ ഇബ്നുൽ അസ്വർ എന്ന ആ മഹാനെ അന്വേഷിച്ചു വരികയായിരുന്നു. പക്ഷേ ഇത് അവർ പറയുമ്പോൾ ലിറാർ മടക്കി കിട്ടിയിട്ടില്ല. ഖാലിദ് തീരുമാനിച്ചു, ഇനി നിങ്ങൾ പുറത്തിറങ്ങരുത്, രംഗത്തിറങ്ങരുത് എന്നായിട്ടേ നാം പോവുകയുള്ളൂ, അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നത് നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുണ്ട്. 2-3 വർഷം മുമ്പ് ഹിജറ ലോഡ്ജിൽ വെച്ചിട്ട് കേട്ടതാണ്. യർമൂക്ക് യുദ്ധത്തിൽ നന്നായിട്ട് അവിടെ വെള്ളം കുടിപ്പിച്ചിട്ടാണ് മുസ്ലിങ്ങൾ രംഗത്തിൽ നിന്നിട്ട് പോർക്കളത്തിൽ നിന്നിട്ട് മടങ്ങി വന്നിരുന്നത്. മുസ്ലിങ്ങൾക്ക് പരാജയം എന്നത് ഖാലിദിന്റെ മുമ്പിൽ വെച്ചിട്ട് കാണാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ലിറാറിനെ പ്രത്യേകം കൊണ്ടുവന്നിട്ട് ടെന്നിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് ഹൗലയോട് പറയുകയുണ്ടായി, ഹൗല, നിങ്ങൾ പോരാടിയതിന് തക്കതായ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് പരലോകത്തിൽ നൽകട്ടെ. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് വരേക്കും ശജാഅത്തും ആരോഗ്യവും അല്ലെങ്കിൽ ധീരതയും ഉണ്ടാക്കി തരാൻ മാത്രം കാരണമായതിന് പകരം നിങ്ങൾക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ, അതിനെല്ലാം പുറമെ പിടിച്ചോളി നിങ്ങളുടെ ആങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ലിറാറിനെ അവിടെ അവരുടെ ടെന്റിലേക്ക് കടത്തിക്കൊടുത്തു എന്നാണ്. ലിറാറിനെ മടക്കി കെട്ടുകയും ചെയ്തു. ഈ സംഭവത്തിൽ നിന്നിട്ടും ഏക സംഭവമായിട്ട് താബിഈങ്ങളുടെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ സഹാബാക്കളുടെ കാലഘട്ടത്തിലും സ്ത്രീ യുദ്ധം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സ്ത്രീകൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ പുരുഷന്മാരുടെ അനുവാദം കൂടാതെയും നിർബന്ധിതാവസ്ഥയിലുമല്ലാതെയും അതിനുള്ള പ്രത്യേക നിബന്ധന വെച്ചിട്ടല്ലാതെയും പോകൽ ആവശ്യമില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാം. അഥവാ ഖൈബർ യുദ്ധത്തിലേക്ക് ചില സ്ത്രീകളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളോട് ആരാണ് വരാൻ പറഞ്ഞത്? അനുവാദം കിട്ടിയിട്ട് വന്നതാണ്, നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിൽ വന്നതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഞാൻ നിർത്താൻ പോവുകയാണ്. ഇനിയും നമുക്ക് വിഷയം പലതും പറയാനുണ്ടെങ്കിലും ജിഹാദ് ഫി സബീലില്ല എന്ന വിഷയത്തിൽ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയം ഇന്നത്തോടുകൂടി നാം സമാപിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാഅല്ലാ വേറെ ഹിസ്റ്ററിക്കലായിട്ട് നാം സാധാരണ കേൾപ്പിക്കാറുള്ളത് പോലെ യുദ്ധങ്ങൾ നിന്നിട്ട് പഠിക്കാനുള്ള പാഠങ്ങളും യുദ്ധങ്ങളും അടുത്ത ക്ലാസ്സുകളിൽ രാത്രി നടക്കുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറയാനും കേൾക്കാനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ കാലഘട്ടത്തിൽ താബിഈങ്ങളിൽ വെച്ചപ്പെട്ട ഒരു ഖസാല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഉറക്കം മാറാൻ വേണ്ടിയിട്ട് മാത്രം ഖസാലയുടെ കഥ പറഞ്ഞിട്ട് ഞാൻ നിർത്തി കളയാം. അതുപോലെ ഖസാല റളിയല്ലാഹു തആല അൻഹ താബിഈങ്ങളിൽ ഒരു മഹ്ദിയാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫിനെ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടല്ലോ. പരാക്രമിയായിരുന്നു, പരാക്രമി, മുസ്ലിം നേതാക്കളിൽ പരാക്രമി. സഹാബികളെ കൊന്നു, താബിഈങ്ങളെ കൊന്നു, തോന്നിവാസം ചെയ്തു. അക്രമം എന്ന് പറഞ്ഞാൽ, പരാക്രമി എന്ന് പറഞ്ഞാൽ ഇത് ബിദഅത്ത് ചെയ്യുന്ന ആളെന്നല്ല, ജന്മദിന മരണദിന ആഘോഷം കൊണ്ടാടുന്ന ആളെന്നല്ല, തോന്നിവാസം അനാചാരം ഇസ്ലാമിൽ ഇല്ലാത്ത ചെയ്യുന്ന ആളെന്നല്ല, പിന്നെയോ അക്രമം ചെയ്യുന്ന ആള്, തെറ്റ് ചെയ്യുന്ന ആള്, ബിദഅത്ത് ചെയ്യുന്ന ആള് വേറെ, തെറ്റ് ചെയ്യുന്ന ആള് വേറെ. ബിദഅത്ത് ചെയ്യുന്ന ആള് അള്ളാഹു അവർക്ക് വേറെ ഇത് മാർഗാണ്, വേറെ റൂട്ടാണ് പരലോകത്തിൽ കൊടുക്കുക. ഷിയാക്കളെ പോലോത്ത, ജന്മദിന മരണദിന ആഘോഷം കൊണ്ടാടുന്നവരെ പോലോത്ത, കബറ് കെട്ടിപ്പൊക്കുന്നവരെ പോലോത്ത, ഉത്സവങ്ങളും അനാചാരങ്ങളും കബറിന്റെ പരിസരത്തിൽ ചെയ്യുന്നവരെ പോലോത്ത, അവർക്കൊക്കെ റൂട്ട് വേറെയാണ്. അവർ ഇസ്ലാമിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കുന്ന വിഭാഗമാണ്. അവർ അള്ളാഹു സുബ്ഹാനഹു വതാല ക്രോധത്തിന്റെ കണ്ണുകൊണ്ട് മാത്രമേ നോക്കുകയുള്ളൂ. അതേപോലെ തെറ്റ് ചെയ്തവരെന്ന് പറയുന്നത് നരകത്തിൽ താൽക്കാലികമായിട്ട് അവരെ കടത്തി ശിക്ഷ കഴിഞ്ഞിട്ട് അള്ളാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവന്നിട്ട് സ്വർഗത്തിൽ കടക്കാനുള്ള അവകാശമുള്ളവരാണ് തെറ്റ് ചെയ്യുന്നവരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള അക്രമത്തിൽപ്പെട്ടതാണ്, അക്രമികളിൽപ്പെട്ട ആളായിരുന്നു ആര്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. പക്ഷെ അതേസമയത്ത് പരാക്രമി ആയതോടുകൂടി അദ്ദേഹത്തിന് ദിവസത്തിൽ ഒരാളുടെ തല മുറിഞ്ഞ് കണ്ടില്ലെങ്കിൽ ഉറക്കു വരില്ല എന്നാണ്. ഒരാളെ തലയെങ്കിലും ചുരുങ്ങിയാൽ മുറിച്ച് കാണണം, ചോര കാണൽ നിർബന്ധമെന്നാണ് മൂപ്പർക്ക്. ആർക്ക്? ഹജ്ജാജ് ഇബ്നു യൂസുഫിന്. ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പാഠം പഠിപ്പിച്ച ഒരു പെണ്ണിനെ കാണുന്നു, ഗസാല എന്നാണ് അവരുടെ പേര്, ഗസാല എന്നാണ് ആ സ്ത്രീയുടെ പേര്. 40 ഗറില്ല യുദ്ധത്തിന് പറ്റുന്ന 40 ആളെ കൂട്ടിയിട്ട് 30 ഗറില്ല യുദ്ധം നടത്തിയിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പരാജയപ്പെടുത്തിയ ഒരു രംഗം ചരിത്രത്തിൽ കാണുന്നു. എന്നിട്ട് എത്രത്തോളം ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് യുദ്ധത്തിൽ പോയാലും മൂപ്പര് പേരെടുത്തിട്ട് വരാനാ പരിശ്രമിക്കുക. പരാക്രമി ആയതുകൊണ്ട് തന്നെ ആക്രമം ചെയ്യാൻ തീരുമാനിച്ചാൽ എവിടെ ഇപ്പോൾ കാണുന്നില്ല, ബോസ്നിയിലെ ഹർസക്കിലൊക്കെ എന്തിലാ വിജയം? അസത്യത്തിന് എന്തുകൊണ്ട് വിജയം ഉണ്ടാവുന്നു? വിജയം പോലെ നമുക്ക് തോന്നുന്നു, അക്രമമുള്ളതുകൊണ്ടാണ് അല്ലേ? പരാക്രമം ചെയ്യുകയാണ്, നീതിയോടുകൂടിയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലോ അവിടെ എപ്പോഴോ നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷെ നീതിയല്ല അവിടെ നടക്കുന്നത്, അനീതിയാണ്, അക്രമമാണ്. അങ്ങനെ അക്രമം ചെയ്ത് പരിചയമുള്ള ആളാണ് ഹജ്ജാജ്. പക്ഷേ അവന്റെ മുമ്പിൽ, അവന് ഈ ഗസാലയുടെ മുമ്പിൽ വിജയിക്കാൻ പറ്റിയില്ല എന്നാണ്. ഗസാല അവനെ ഓടിപ്പിച്ചു. എന്നിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചതായ ഒരു കവി അദ്ദേഹത്തിനെതിരിൽ, ഹജ്ജാജ് യൂസുഫിനെതിരിൽ പാട്ടുപാടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഉമർ ഇബ്നു ഹത്താൻ എന്നാണ്. അസദുൻ അലയ്യ വഫിൽ ഹുറൂബി നഅമതുൻ ഫതഖാഉ തൻഫിറു മിൻ സഫീരിസ് സാഫിരി ഹല്ലാ ബറത്ത ഇലാ ഗസാലത ഫിൽ വഗാ ബൽ കാന ഖൽബുക ഫീ ജനാഹൈ ത്വായിരി. അസദുൻ അലയ്യ, എന്റെ മുമ്പിൽ നീ ഇത് നെരിയെ പോലെ പുലിയെ പോലെയാണോ? ഒഫിൽ ഹുറൂബി, യുദ്ധത്തിലാകുമ്പോൾ. നഅമയാണ്, നഅമ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ പേരാണ്. എന്താണ് ആ പക്ഷിയുടെ സ്വഭാവം എന്നറിയാമോ? ശബ്ദം കേട്ടാൽ തല ജറകന്റെ അകത്തേക്ക് ഒളിപ്പിച്ചു വെക്കും. എന്താ അതിന്റെ പേര്? ഒട്ടകപ്പക്ഷി. ആ ഒട്ടകപ്പക്ഷിയെ പോലെയാണ് നീ. വല്ല ശബ്ദം കേട്ടാൽ, വല്ല വീണയുടെ ശബ്ദം കേട്ടാൽ, യുദ്ധത്തിന്റെ ശബ്ദം കേട്ടാൽ, വാളന്റെ ശബ്ദം കേട്ടാൽ നീ ഓടും. എന്റെ മുമ്പിൽ നീ അസദ് പോലെ എന്ന് പറഞ്ഞാൽ സിംഹം പോലെ ധൈര്യത്തോടുകൂടി നിൽക്കുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് ചോദിക്കുകയാണ് അവര്, ഹല്ലാ ബറസ്തൈല ഗസാലത ഫിൽ വഗാ ബൽ കാന ഖൽബുക ഫീ ജനാഹൈ ത്വായിരി. ധൈര്യമുണ്ടെങ്കിൽ ഗസാല എന്നറിയുന്ന ആ പെണ്ണിന്റെ മുമ്പിൽ അല്ലടോ നീ പുരുഷനാവേണ്ടത്. അവിടെ നീ ഒരു പക്ഷിയെ പോലെ, ഇങ്ങനെ പക്ഷിയുടെ ജറക് പോലെ, ജനാഹൈ ത്വായിരി, തായിരി പോലെ നിന്റെ കൽബായി മാറിയതല്ലേ എന്ന് ചോദിച്ചിരുന്നു എന്നാണ്. അപ്പോൾ താബിഈങ്ങളുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഒരു പെണ്ണ്, അപ്പോൾ സഹാബാക്കളുടെ കാലത്തിലും ഒരു പെണ്ണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലും ഒരു പെണ്ണ്, താബിഈങ്ങളുടെ കാലത്തിലും ഒരു പെണ്ണ്. വളരെ ദുർലഭമായിട്ടുള്ളതാണ് പോർക്കളത്തിലിറങ്ങിയിട്ട് സ്ത്രീകൾ വാളെടുത്തിട്ട് പോരാടുക എന്നുള്ളത്. അത് പൊതു നിയമവും അല്ല, അത് നിർബന്ധവുമില്ല. നിർബന്ധിതാവസ്ഥയിൽ വന്നാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മുടെ വീട്ടിലേക്കെത്തിയാൽ, നാട്ടിലേക്കെത്തിയാൽ, സംരക്ഷണത്തിന് വേണ്ടി സ്ത്രീകളല്ലാതെ വേറെയില്ല. ജനസംഘക്കാർ മുമ്പിലാണ്, ശിവസേനക്കാർ മുമ്പിലാണ്, കമ്മ്യൂണിസ്റ്റുകാർ മുമ്പിലാണ്, ഇസ്ലാമിന്റെ ശത്രുക്കൾ മുമ്പിലാണ്. അവരോട് പോരാടിയിട്ട് നമ്മുടെ വീട് സംരക്ഷണം, സമ്പത്ത് സംരക്ഷണം, അഭിമാന സംരക്ഷണം, പള്ളി സംരക്ഷണം, അവിടെയെല്ലാം സ്ത്രീകളുടെ ആവശ്യമുണ്ട്. പുരുഷന്മാരില്ലാത്ത മേഖലയാണെങ്കിൽ അവിടെയെല്ലാം സ്ത്രീകൾക്ക് പങ്കെടുക്കുന്നതുകൊണ്ട് ഇസ്ലാം നൽകിയതായ നിബന്ധന അനുസരിച്ചിട്ട് വിരോധവും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെയുള്ള നിയമാവലികൾ പഠിക്കേണ്ടതുപോലെ പഠിച്ച്, അറിയേണ്ടതുപോലെ അറിഞ്ഞ്, ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. മുസ്ലിം ലോക പണ്ഡിതന്മാർക്കും നമുക്കും ഇസ്ലാമിലേക്ക് മടങ്ങുവാനും ഇസ്ലാമിനെ പഠിക്കേണ്ടതുപോലെ പഠിക്കുവാനും സത്യത്തെ പറയേണ്ടതുപോലെ ലോക മുസ്ലിങ്ങളുടെ മുമ്പിൽ ധൈര്യസമേതം പറയുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമായ നാഥ, ഈ വിശുദ്ധ നാട്ടിൽ, ഈ വിശുദ്ധ നീ ബഹുമാനിച്ച ആദരിച്ച വിശുദ്ധ ഭൂമിയിൽ, ഈ നീ ബഹുമാനിച്ച ആദരിച്ച ടൈമിൽ, സമയത്ത്, സ്ഥലത്ത്, നീ ബഹുമാനിച്ച് ആദരിച്ചതായ സദസ്യരാകുന്ന ഈ മഹാത്മാക്കൾ നിന്റെ മുമ്പിൽ പൊക്കിയതായ കൈയിനെ വെറുതാവിൽ മടക്കിക്കളയല്ല രശീദാവേ.
മുഹമ്മദ്.